بسم الله الرحمن الرحيم في أي صورة ما شاء ركبك كلا بل تكذبون بالدين وإن عليكم لحافظين كراما كاتبين يعلمون ما تفعلون إن الأبرار لفي نعيم وإن الفجار لفي جحيم يصلونها يوم الدين وما هم عنها بغائبين وما أدراك ما يوم الدين ثم ما أدراك ما يوم الدين يوم لا تملك نفس لنفس شيئا والأمر يومئذ لله.
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل على محمد وعلى آل محمد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഇൻഫിത്താർ അല്ലെങ്കിൽ സൂറത്തുൽ ഇസ്സമാഉ ഫത്തറത്ത് അതിന്റെ തുടക്ക ആയത്തുകളെ നമ്മൾ വിശദീകരിച്ചു. ഇസ്സമാഉ ഫത്തറത്ത് വൈദൽ കവാകിബ് മുന്തസറത്ത് തുടങ്ങിയിട്ട് നമ്മൾ പിന്നെ ഈ ഫി അയ്യി സൂറത്തി മാ ഷാ റക്കബക് അതുവരെയാണ് പറഞ്ഞ്. അവിടെ ചില കാര്യങ്ങളൊന്നും പിന്നെ ഉണർത്താനുള്ളതാണ്. പിന്നെ അവസാനമായിട്ട് നമുക്ക് ബാക്കിയുണ്ടായിരുന്നത് അത് ഇൻഷാല്ലാഹ് ഇന്നിവിടെ മനസ്സിലാക്കാം. ഇവിടെ യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബികൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫി അയ്യി സൂറത്തിൻ മാ ഷാ റക്കബക. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരോട് ചോദിക്കുകയാണ്, മനുഷ്യ കരീമായ നിന്റെ റബ്ബിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ അവന്റെ പിന്നെ ഖുർആന്റെ വിഷയത്തിൽ അവൻ പിന്നെ വിശ്വസിക്കാൻ പറഞ്ഞ വിശ്വാസ കാര്യങ്ങളിൽ അവന് പിന്നെ അതേപോലെ തന്നെ ശിർക്ക് ചെയ്ത വിഷയത്തിൽ ഇതൊക്കെ നിന്നെ വഞ്ചിതനാക്കിയത് എന്ത് എന്നുള്ളതിന്റെ ചോദ്യമാണ്. അൽ കരീമായ നിന്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ ആ റബ്ബിന്റെ പ്രത്യേകത പറഞ്ഞത് അല്ലദി ഖലഖക് അവനാണ് നിന്നെ സൃഷ്ടിച്ചത്, ഫസവ്വാക് അവൻ നിന്നെ ശരിപ്പെടുത്തി, ഫഅദലക് അവൻ നിനക്ക് തഅദീൽ നൽകി സൃഷ്ടിപ്പിൽ പിന്നെ തഅദീൽ നൽകി. തഅദീൽ നൽകി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശദീകരിച്ചു, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഭാഗം മറ്റൊരു ഭാഗത്തേക്ക് ചാഞ്ഞു പോകാത്ത വിധം അല്ലെങ്കിൽ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ അപേക്ഷിച്ച് വികൃതമാകാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സന്തുലിതത്വത്തിൽ എന്ത് ചെയ്തു മനുഷ്യനെ സൃഷ്ടിച്ചു. അതൊക്കെ നമ്മളോട് വിശദീകരിച്ചു. ഫി അയ്യി സൂറത്തി മാ ഷാ അറക്കബക്. ഇവിടെ ഈ ഫി അയ്യി സൂറത്തിൽ ഐ എന്നുള്ളത് അവിടെ ഇസ്തിഫാമാണെങ്കിലും അത് തഅജ്ജുബിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞെങ്കിൽ ചോദ്യം ചോദിപ്പിക്കാനാണ് അങ്ങനെ ഐ കൊണ്ടുവരാറുള്ളതെങ്കിൽ ഇവിടെ അത് ആശ്ചര്യം ചോദിപ്പിക്കാനാണ്. വല്ലാത്തൊരു രൂപത്തിലാണ് റബ്ബ് നിന്നെ ഘടിപ്പിച്ചത് എന്നാണ്. ഫി അയ്യി സൂറത്തി മാ ഷാ, ഏതൊരു രൂപത്തിലാണോ അവൻ ഉദ്ദേശിച്ചത് ആ രൂപത്തിൽ റക്കബക്ക എന്നാണ്, നിന്നെ അവൻ ഘടിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഫി അയ്യി സൂറത്തി മാ ഷാ റക്കബക്ക എന്നുള്ളതിന്റെ ആ ആയത്തിന്റെ മൊത്തത്തിൽ ആശയം എന്താണ്? എന്താ മൊത്തത്തിൽ ആശയം? വല്ലാത്തൊരു രൂപമാണ് അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളത്. അല്ലെങ്കിൽ അള്ളാഹു നിനക്ക് നൽകിയ രൂപം അതെന്താണ്? ഗംഭീരമാണ്, ആശ്ചര്യജനകമാണ് എന്ന അർത്ഥത്തിലാണ്. അതാണ് അവിടെ ഉദ്ദേശം. അപ്പൊ മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വതആല വിവരണത്തിൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വസവ്വറക്കും ഫഅഹ്സന സൂറക്കും, വസവ്വറക്കും അള്ളാഹു നിങ്ങൾക്ക് രൂപകൽപ്പന നൽകി, രൂപം നൽകി. ഫഅഹ്സന സൂറക്കും, നിങ്ങളുടെ രൂപം അള്ളാഹു സുബ്ഹാനഹു വതആല നന്നാക്കി, നിങ്ങളുടെ രൂപത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല നന്നാക്കി. അപ്പൊ നമുക്ക് മനുഷ്യർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ രൂപം, അത് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും അള്ളാഹു നൽകിയ രൂപമാണ്. പക്ഷെ മനുഷ്യർക്ക് നൽകിയ രൂപം വല്ലാത്തൊരു രൂപമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല സുന്ദരമായ രൂപത്തിൽ, നല്ല രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നൽകിയിട്ടുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ നാമങ്ങളിൽ ഒന്നാണ് അള്ളാഹു അൽ മുസവ്വിർ, ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. അള്ളാഹു മുസവ്വിറാണ്. മുസവ്വിർ എന്ന് പറഞ്ഞാൽ എന്താ, രൂപം നൽകുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു വതആല കാലികൾക്ക് അതിന്റെ രൂപം നൽകി, അതേപോലെ തന്നെ അവന്റെ ഓരോ സൃഷ്ടികൾക്കും അവരുടേതായ രൂപം നൽകി. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കും രൂപം നൽകി, പക്ഷെ മനുഷ്യർക്ക് രൂപം നൽകിയപ്പോൾ അള്ളാഹു നല്ല സുന്ദര രൂപമാണ് നൽകിയിട്ടുള്ളത് എന്ന് പറയണം. ഇവിടെ ഒരു പിന്നെ വിഷയം, ഇപ്പോ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചില ഹദീസുകളുണ്ട്. അതിലിപ്പോ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഖലഖ ആദമ അലാ സൂറത്തിഹി. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ഖലഖ ആദം, ആദമിനെ സൃഷ്ടിച്ചു, അലാ സൂറത്തിഹി. അലാ സൂറത്തിഹി എന്നാണ് എന്താ അതിന്റെ അർത്ഥം? അലാ സൂറത്ത്, അള്ളാഹ്ക്ക് ഒരു സൂറത്തുണ്ട്, അള്ളാഹ്ക്ക് എന്തുണ്ട്, സൂറത്തുണ്ട്, രൂപമുണ്ട്. പക്ഷെ അള്ളാഹിന്റെ സൂറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാഹിന്റെ രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടപ്പുകളുടെ രൂപം പോലെയല്ല. അള്ളാഹു എത്ര സമ്പൂർണനാണോ, എത്ര മഹനീയനാണ്, ആ മഹത്വത്തിനും പൂർണ്ണതയ്ക്കും അനുസരിച്ച് അള്ളാഹിന്റെ രൂപവും എന്താണ്, മഹനീയമാണ്. അത് നമുക്ക് കോലപ്പെടുത്താനോ എങ്ങനെയെന്ന് നമ്മൾക്ക് ആലോചിക്കാനോ വകുപ്പില്ല. പക്ഷെ അതിലൊക്കെ അള്ളാഹിന്റെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തത്വം, അമിറു ഹകമാ ജാത്ത്, എങ്ങനെ വന്നോ അങ്ങനെ വിശ്വസിക്കുക, ബിൽ അക്കൈഫ്, എങ്ങനെയെന്ന് നമ്മൾ കോലപ്പെടുത്താൻ പാടുള്ളതല്ല. അപ്പൊ അള്ളാഹ്ക്ക് ഒരു സൂറത്തിന്റെ രൂപമുണ്ട്. അള്ളാഹ് കേവലം ഒരു ഊർജ രൂപമല്ല, അള്ളാഹു ഒരു ലൈറ്റ് മാതിരി അല്ല, കേവലം ഒരു ഊർജ രൂപം. അള്ളാഹ്ക്കൊരു ഉണ്മുണ്ട്, ആ ഉണ്മക്കൊരു രൂപമുണ്ട്, ഉണ്മക്ക് ഒരു രൂപമുണ്ട്. അതുകൊണ്ടാണ് ഹദീസുകളിൽ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, റഅയ്തു റബ്ബി ലൈലത ഫീ അഹ്സനി സൂറത്തിൻ, എന്റെ റബ്ബിനെ ഞാൻ ഈ രാത്രി ഏറ്റവും നല്ല രൂപത്തിൽ കണ്ടു എന്നാണ്. എങ്ങനെ കണ്ടത്? കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല, അത് കണ്ടിട്ടില്ല, പിന്നെയോ മനാമിലുള്ള കാഴ്ചയാണ്, ഉറക്കിലുള്ള കാഴ്ചയാണ്, സ്വപ്നത്തിൽ. അപ്പൊ എന്റെ റബ്ബിനെ ഞാൻ ഏറ്റവും നല്ല രൂപത്തിൽ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹ്ക്ക് എന്തുണ്ട്? ഒരു രൂപമുണ്ട്. പക്ഷെ ആ രൂപം എന്തല്ല? ആ പടപ്പുകളുടെ രൂപത്തെ പോലെ അല്ല, അതിനോട് സാദൃശ്യപ്പെടുത്താൻ പാടുള്ളതും അല്ല. അതേപോലെ തന്നെ അന്ത്യനാളുമായി ബന്ധപ്പെട്ടുള്ള ഹദീസിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യുന്നതാണ്, അവന്റെ രൂപം അടിയാറുകൾക്ക് പ്രത്യക്ഷപ്പെടുത്തുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ അടിയാറുകൾക്ക് കാണിക്കുമെന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന് ഏറ്റവും സുന്ദരമായ രൂപത്തിൽ അടിയാറുകൾ നോക്കി കാണുന്ന ഹദീസിൽ കാണാം. പറഞ്ഞു എന്താണ്, അള്ളാഹ്ക്ക് എന്തുണ്ട്? ഒരു സൂറത്തുണ്ട്, രൂപമുണ്ട്. ചില ഹദീസുകളിൽ ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ദറബ അഹദുക്കും ഫൽ യുജന്നി ബിൽ വജ്, നിങ്ങൾ ഒരാൾ അടിക്കുകയാണെങ്കിൽ മുഖത്തടിക്കരുത്, മുഖത്തടിക്കരുത്. ഫഇന്നല്ലാഹ ഖലഖ ആദമ അലാ സൂറത്തി, കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ആദമിനെ സൃഷ്ടിച്ചത് അലാ സൂറത്തിഹി, ആരുടെ സൂറത്തില, അള്ളാഹുവിന്റെ രൂപത്തിൽ എന്നുള്ളതാണ്. കാരണം ചില റിപ്പോർട്ടുകളിൽ അങ്ങനെയുണ്ട്, ഫഇന്നല്ലാഹ ഖലഖ ആദമ അലാ സൂറത്തിർ റഹ്മാൻ, കാരണം അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചത് അർറഹ്മാനായ അള്ളാഹുവിന്റെ രൂപത്തിലാണ്, അള്ളാഹുവിന്റെ രൂപത്തിൽ. അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ രൂപം ആദമിന്റെ രൂപമൊക്കെ ഒരുപോലെ എന്നാ, അതൊരിക്കലും അല്ല. അള്ളാഹു സമ്പൂർണനാണ്, അന്യൂനമാണ്, അള്ളാഹ്ക്ക് ഒരു കുറവുമില്ല. അപ്പൊ ആ പരിപൂർണതയിലാണ് അള്ളാഹു ആദമിനെ സംബന്ധിച്ചിടത്തോളം, ആദമിന് നല്ല സുന്ദരമായ രൂപമാണുള്ളത് എങ്കിലും ആദം മരിച്ചില്ലേ, ആദം അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു അല്ലെ. മരണവേള ആയപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറയാണ്, മക്കളെ സ്വർഗത്തിലെ പഴം തിന്നാൻ പൂതിയുണ്ട്. അപ്പൊ വാപ്പാന്റെ ആഗ്രഹം കേട്ടപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളൊക്കെ എന്ത് ചെയ്യാണ്, അവര് പിന്നെ ഇങ്ങനെ തെരഞ്ഞു പോവുകയാണ്. അപ്പൊ മലക്കുകൾ വരികയാണ്, മലക്കുകൾ വരുമ്പോൾ മലക്കുകൾ കഴിക്കാൻ അവർക്ക് നിങ്ങൾ പോകണം. അപ്പൊ പറയും, ഞങ്ങളെ വാപ്പ സ്വർഗത്തിലെ പഴം തിന്നാൻ പൂതിയായിട്ട് കിടക്കുന്നുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് വാപ്പാക്ക് വേണ്ടിയിട്ട് പഴം തരികയാണ്. അപ്പം പിന്നെ മലക്കുകൾ പറയാണ്, അല്ല നിങ്ങളുടെ വാപ്പാന്റെ അവധി എത്തിയാണ്, നിങ്ങൾ എടുപ്പോരി. അങ്ങനെ മലക്കുകൾ വന്നിട്ട് എന്ത് ചെയ്യാണ്, മലക്കുകൾ വരികയാണ്. അപ്പോ ഹവ അടുത്തുണ്ട്, ആദമിന്റെ അടുത്തുണ്ട്. ഹവക്ക് മലക്കിനെ കണ്ടപ്പോ മനസ്സിലായി, കാരണം ഹവ ആദമിനോടൊത്ത് സ്വർഗത്തിലുണ്ടായിരുന്നില്ലേ. മലക്കിനെ കണ്ടപ്പോ തന്നെ ഹവാക്ക് മനസ്സിലായി, പിന്നെ അതുകൊണ്ട് ഹവയുടെ അടുക്കലേക്ക്, പിന്നെ ആദമിന്റെ അടുക്കലേക്ക് ഹവ അടുത്ത് വന്ന്. അപ്പൊ ഹവ പറഞ്ഞു, എന്റെ റബ്ബിന്റെ ദൂതന്മാരാണ്, കുറച്ച് മാറിക്കാൻ പറഞ്ഞു, ഹവയോട് മാറിക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നു ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ മലക്കുകൾ മരിപ്പിച്ചു. മനസ്സിലായില്ലേ. എന്നിട്ട് പിന്നെ മലക്കുകൾ എന്ത് ചെയ്തു, എങ്ങനെയാണ് മറം മാറേണ്ട കാര്യങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചിട്ട് പിന്നെ ആദമിന്റെ മക്കളെ ഇങ്ങനെയാണ് മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറം മാറേണ്ട ചര്യകൾ സംസ്കരിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പഠിപ്പിച്ചു. അലാ കുല്ലിൻ, ആദമിന് എന്തുണ്ട്? രൂപമുണ്ട്, സുന്ദര രൂപമാണ്. പക്ഷെ അതിനും എന്തുണ്ടായി? മരണമുണ്ടായി. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അന്യൂനമാണ്, കുറവില്ല, പോരായ്മയില്ല. അള്ളാഹു സമ്പൂർണനാണ്, അള്ളാഹുക്ക് ഒരു രൂപമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കണം. തൈ, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തുഖബ്ബിഹുൽ വജ്ഹ്, നിങ്ങൾ മുഖത്തെ, ലാ തുഖബ്ബിഹു എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയും ഖബ്ബഹല്ലാഹു വജ്ഹക്, അള്ളാഹു കാക്കട്ടെ, നഊദുബിൽ, നിന്റെ മുഖം അള്ളാഹു കെടുത്തട്ടെ, അങ്ങനെ പറയും, നിന്റെ മുഖം അള്ളാഹു കെടുത്തട്ടെ, വികൃതമാക്കട്ടെ എന്ന് പറയും. അതേപോലെ തന്നെ വജ്ഹമൻ അഷ്ബഹ വജ്ഹക് ഔ വജ്ഹിക്, നിന്റെ മുഖത്തോട് സാദൃശ്യപ്പെട്ടവന്റെ മുഖത്തെയും അള്ളാഹു കെടുത്തട്ടെ, അങ്ങനെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയും, ലാ തുഖബ്ബിഹു, ലാ തഖൂലു ഖബ്ബഹല്ലാഹു വജ്ഹക്, നിന്റെ മുഖം കെടുത്തട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് ഒരാൾക്ക് എതിരിൽ. വജിഹമൻ അഷ്ബഹ വജിഹിക് ഔ കമഖാൽ, നിന്റെ മുഖത്തെ കെടുത്തരുത്, കെടുത്തട്ടെ, നിന്റെ മുഖത്തോട് സദൃശ്യപ്പെട്ടവന്റെ മുഖത്തെയും അള്ളാഹു കെടുത്തട്ടെ. അങ്ങനെ ഉണ്ടല്ലോ, ആളുകൾക്ക് ശപിക്കുമ്പോ ദേഷ്യം പറഞ്ഞിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്നിട്ട് പറഞ്ഞിട്ട് റസൂലുള്ള പറയാണ്, ഫഇന്നല്ലാഹ ഖലഖ ആദമ അലാ സൂറത്തി, കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ആദമിനെ സൃഷ്ടിച്ചത് തന്റെ രൂപത്തിലാണ്, തന്റെ രൂപത്തിലാണ്. അപ്പൊ അവിടെയൊക്കെ ഈ ഇതുപോലെ വേറെയും ഹദീസുകൾ കാണാൻ സാധിക്കും. ഇദാ ഖാതല അഹദുക്കും ഫൽയുജന്നിബിൽ വജ്, ഒരാൾ ഒരാളോട് യുദ്ധം ചെയ്യുകയാണ് എങ്കിൽ മുഖത്തിൽ മുഖത്തെ വികൃതാക്കരുത്, മുഖത്ത് വെട്ടരുത്, മുഖത്തെ വികൃതാക്കരുത്. എന്നിട്ട് അവിടെയും പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കാരണം അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചത് തന്റെ രൂപത്തിലാന്ന് പറയുന്നു. അപ്പൊ അവിടെ ഈ ഹദീസിൽ വന്ന അലാ സൂറത്തിഹി, അള്ളാഹു സുബ്ഹാനഹു വതആല ആദമിനെ സൃഷ്ടിച്ചത് അലാ സൂറത്തിഹി എന്ന് പറഞ്ഞുകൊടുത്ത്, തന്റെ രൂപത്തിൽ എന്ന് പറഞ്ഞുകൊടുത്ത്, ഈ തന്റെ രൂപം എന്ത് എന്നതിൽ പണ്ഡിതന്മാർക്ക് വീക്ഷണ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇമാം ഇബ്നു ഖുസൈമ പറഞ്ഞത്, നിങ്ങൾ പിന്നെ ഒരാളെ മുഖത്തടിക്കരുത്, കാരണം അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചത് അലാ സൂറത്തിഹി, അവന്റെ രൂപത്തിൽ നിന്ന, ഈ ആരെ മുഖത്താണ് അടിക്കണത് അവന്റെ രൂപത്തിലാണ് എന്നാണ് ഇബ്നു ഖുസൈമ പറഞ്ഞത്, മനസ്സിലായത്. അപ്പൊ ഇബ്നു ഖുസൈമ പറഞ്ഞ ഈ സൂറത്തിഹി എന്ന് പറഞ്ഞിടത്തുള്ള ദമീർ മടങ്ങുന്നത് ആരെയാണ് ദ്രോഹിക്കുന്നത്, അടിക്കുന്നത്, ആരോടാണ് യുദ്ധം ചെയ്യുന്നത്, അയാളുടെ രൂപത്തിലാണ് അള്ളാഹു ആദമിനെ പടച്ചത്, അതുകൊണ്ട് നിങ്ങൾ മുഖത്ത് അടിക്കരുത് അല്ലെങ്കിൽ മുഖത്ത് വെട്ടരുത്, അങ്ങനെ ഇബ്നു ഖുസൈമ പറഞ്ഞു. വേറെ ചില പണ്ഡിതന്മാർ, ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് അബൂസോർ ഖാലിദ് ഇസ്മായിൽ ഇബ്നു ഖാലിദുൽ, അബൂസോർ ഇസ്മായിൽ ഇബ്നു ഖാലിദുൽ കൽബി, അദ്ദേഹം പറഞ്ഞത് അലാ സൂറത്തിഹി എന്ന് പറഞ്ഞാല് ആദമിന്റെ രൂപത്തിൽ നിന്നാണ്, ആദമിനെ അള്ളാഹു പഠിച്ചത് ആദമിന്റെ രൂപത്തിലാണ്. ആദം അലാ സൂറത്തിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആദമിനെ പഠിച്ചത് ആദമിന്റെ രൂപത്തിലാണ്, മനസ്സിലല്ലേ. അതാണ് ഇമാം സുലൈം അബു സുലൈമാൻ അൽ ഖത്താബി, അതേപോലെ തന്നെ ഇപ്പൊ ഈ ഇസ്മായിൽ ബിൻ ഖാലിദ് അബു സൌർ അൽ ഖാലിദി, ഇവരുടെയൊക്കെ വീക്ഷണം അതാണ്. അവിടെ സൂറത്തിഹി എന്ന് പറഞ്ഞാൽ ഈ ദമീർ ഈ മടങ്ങുന്നത് ആദമിലേക്ക്, മനസ്സിലായ. ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞു, അസ്തഗ്ഫിറുള്ള, ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് അലാ സൂറത്തിഹി എന്ന് പറഞ്ഞാൽ എന്താ, ആരിലേക്കാ, അള്ളാഹുവിലേക്കാണ്. മനസ്സിലേ, ഇബ്നു ഹജർ ഫതഹുൽ ബാരിയിൽ ഈ അഭിപ്രായങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്, മനസ്സിലേ. ഇവിടെ പിന്നെ ഇന്നല്ലാഹ ഖലഖ ആദം, അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചത് അലാ സൂറത്തിഹി എന്ന് പറഞ്ഞാൽ അവന്റെ രൂപത്തിൽ എന്ന് പറഞ്ഞാല്, ചിലര് പറഞ്ഞത് അവന്റെ രൂപത്തിൽ നിന്നാൽ ആരാണ് അടിക്കണത് ഓന്റെ രൂപത്തിൽ നിന്നാണ്, മനസ്സിലായി. ഇബ്നു ഖുസൈമിന്റെ ഒക്കെ പക്ഷം അതാണ്. പക്ഷെ ഹദീസ് വന്നത് അടിക്കപ്പെടുന്നവന്റെ വിഷയത്തിൽ മാത്രമല്ല, അടിക്കപ്പെടുന്നവന്റെ വിഷയത്തിൽ മാത്രമല്ല, അള്ളാഹു സുബ്ഹാന ഇന്നല്ലാഹ ഖലഖ ആദമ അലാ സൂറത്തിഹി തൂലുഹു സിത്തൂന ദിറാഅൻ, ആദമിനെ അള്ളാഹു സുബ്ഹാന തആല പടച്ചത് തന്റെ രൂപത്തിലാണ്, ആദമിന് 60 മുഴുവൻ നീളമായിരുന്നു. അങ്ങനെ ആദമിനെ അള്ളാഹു പടച്ചപ്പോൾ അള്ളാഹു മലക്കുകളുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, ആദമിനെ അവർക്ക് സലാം പറയുന്നു പറഞ്ഞു. അവിടെ അടിക്കപ്പെടുന്ന ഒരു മനുഷ്യനില്ല ആ ഹദീസിൽ, മനസ്സിലായി. അപ്പോ ആ വീക്ഷണം ഉണ്ടല്ലോ, അതായത് അടിക്കപ്പെടുന്നവനിലേക്കാണ് ഈ ദമീർ അവന്റെ രൂപത്തിൽ നിന്നാണ് ദമീർ മടങ്ങും, അത് ബലപ്പെട്ട അഭിപ്രായമല്ല. രണ്ടാമത്തെ അഭിപ്രായം ആദമിലേക്കാണ് അത് മടങ്ങുന്നത്, ആദമിനെ അള്ളാഹു സൃഷ്ടിച്ചത് ആദമിന്റെ രൂപത്തിലാണ്, മനസ്സിലെ. അത് ഒരു പിന്നെ സംഭവം, ഷെയ്ഖ് അൽബാനി, ഷെയ്ഖ് അൽബാനി അതേപോലെ തന്നെ പേപ്പറല്ലേ ഈ ഇമാം അൽ ഖത്താബിയെ പോലുള്ളവരുടെയൊക്കെ വീക്ഷണം അതാണ്. അതിനെയും പണ്ഡിതന്മാർ ശക്തമായിട്ട് നിരൂപിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഇന്നല്ലാഹ ഖലഖ ആദമ അലാ സൂറത്തിഹി എന്നുള്ളതിന് ഒരു റിപ്പോർട്ടിൽ അലാ സൂറത്തിർ റഹ്മാൻ എന്നുണ്ട്. അപ്പൊ എന്തായി, അള്ളാഹു ആദമിനെ പഠിച്ചത് അല്ല സൂറത്തുർ റഹ്മാൻ റഹ്മാന്റെ രൂപത്തിലാണെന്ന്, റഹ്മാന്റെ രൂപത്തിൽ. ആ റഹ്മാന്റെ രൂപത്തിൽ ആരുടെ രൂപത്തിൽ? അള്ളാഹുന്റെ രൂപത്തിലാണെന്ന്. ആ അഭിപ്രായത്തെയാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, ഇസ്ഹാഖ് ബിൻ റാഹവൈഹി, അതേപോലെ തന്നെ ഇമാം ഇബ്നു ഖുതൈബ തുടങ്ങിയവർ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമി, അതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരിലേക്ക് ചേർത്ത് പറഞ്ഞ അഭിപ്രായം, ചേർത്ത് പറഞ്ഞ അഭിപ്രായം. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല ആദമിന് നൽകിയ രൂപം തന്റെ രൂപമാണെന്ന്. അതിന്റെ അർത്ഥം ആദമിന്റെ രൂപം അള്ളാഹിന്റെ രൂപം ഒരുപോലെ എന്നാ അല്ല, മനസ്സിലായോ? അള്ളാഹു സമ്പൂർണനാണ്, അന്യൂനനാണ്, യാതൊരു കുറവുമില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് മരണമല്ല, അള്ളാഹ്ക്ക് നാശമല്ല, അള്ളാഹുവിനെ ഇല്ലായ്മ മുൻകടന്നിട്ടില്ല, അള്ളാഹ്ക്ക് ഇനി ഇല്ലായ്മ വരാനുമില്ല, മനസ്സിലായില്ലേ? ആ ഒക്കെ പരിഗണനയിലാണ് ഈ സൂറത്തിനെ മനസ്സിലാക്കേണ്ടത്. അള്ളാഹ്ക്ക് ഒരു സൂറത്തുണ്ട്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായോ? അപ്പൊ അതാണ് അവിടെ പിന്നെ മനസ്സിലാക്കാനുള്ള ഒരു വിഷയം. ആദമിന്റെ രൂപം, ആ ആദമിന്റെ രൂപമാണ് ആരുടെ രൂപം? ആദം സന്തതികളുടെയും രൂപം, ആദം സന്തതികളുടെയും രൂപം. അള്ളാഹു സുബ്ഹാനഹു വതആല താൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ റക്കബക്ക് എന്താണ്, മനുഷ്യന്മാരെ ഘടിപ്പിച്ചു എന്നുള്ളതാണ്. അത് ഒരു നല്ല രൂപമാണ്, അത്ഭുതകരമായ രൂപഘടനയാണ്, രൂപകൽപ്പനയും രൂപഘടനയുമാണ്. അതാണ് ഇവിടെ ഒന്ന് ഫി ഐ സൂറത്തി മാഷാ റക്കബക്ക്. പിന്നെ ഒരു വിഷയം, അല്ലാഹു സുബ്ഹാനഹു വതആല വസവ്വറക്കും ഫഅഹ്സന സുവറക്കും, നിങ്ങൾക്ക് രൂപകൽപ്പന നൽകി, നിങ്ങളുടെ രൂപകൽപ്പനയെ നന്നാക്കി. അത് നല്ല ഒരു രൂപകൽപ്പനയാണ്, അതാണ് ഈ ആയത്തിലെ പ്രയോഗം അറിയിക്കുന്നത്. ആശ്ചര്യജനകമാണ് മനുഷ്യന്മാരുടെ സൂറത്ത് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് സൂറത്ത് നൽകിയപ്പോ പിന്നെ ആണുങ്ങൾക്ക് ആണുങ്ങളുടെ സൂറത്താണ്, പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ സൂറത്താണ്. പണ്ഡിതന്മാർ ഈ ആയത്തിന്റെയൊക്കെ വിശദീകരണത്തിൽ വസവ്വറക്കും ഫഅഹ്സന സുവറക്കും, അതേപോലെ ഫി അയ്യി സൂറത്തിൻ മാഷാ അറക്കബക്, അതേപോലെ തന്നെ ഫിത്രത്തല്ലാഹ് അല്ലതി ഫത്തറന്നാസ അലൈഹ തുടങ്ങിയ ആയത്തുകളുടെ വിശദീകരണത്തിൽ ഈ ആണിനെ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചപ്പോ ആണാണെന്ന് അറിയാനുള്ള പ്രകട ലക്ഷണങ്ങൾ നൽകിയിട്ടാണ് പഠിച്ചത്. പെണ്ണിനെ പെണ്ണാണെന്ന് അറിയാനുള്ള ലക്ഷണങ്ങൾ നൽകിയിട്ടാണ് എന്ത് ചെയ്തത്, പഠിച്ചത്. അത് ആണുവർഗത്തിനൊക്കെ പൗരുഷം അത് പിന്നെ തെളിയുന്ന രീതിയിലുള്ളതായ സൃഷ്ടിപ്പാണ്. സ്ത്രീകൾക്ക് സ്ത്രൈണതയുടെ പ്രതിഫലനങ്ങൾ അറിയിക്കുന്നതായ സൃഷ്ടിപ്പാണ് നൽകിയിട്ടുള്ളത്. അതിൽ ഇപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ഈ സൂറത്തിൽ പിന്നെ അള്ളാഹുവിന്റെ ഫിത്രത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ളത്. ആ ഫിത്രത്തിൽ പെട്ടതാണ് ഇപ്പൊ ഈ പറഞ്ഞു അഷ്റുൻ മിനൽ ഫിത്ര, പത്ത് കാര്യങ്ങൾ ഫിത്രത്തിൽ പെട്ടതാണ്. ഫിത്രത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ നബിമാരും അനുഷ്ഠിച്ച കാര്യങ്ങൾ, എല്ലാ മതനിയമങ്ങളിലും പറയപ്പെട്ട ചര്യകൾ, അതാണ് ഫിത്രത്ത്. അതായത് എല്ലാ നബിമാരും അനുഷ്ഠിച്ച കാര്യങ്ങൾക്കാണ് ഫിത്രത്ത് എന്ന് പറയാം. എല്ലാ മതങ്ങളും, അതായത് ഓരോ നബിമാർക്കും ഓരോ ശരീഅത്താണ്, പ്രത്യേക ശരീഅത്താണ്, എല്ലാ ശരീഅത്തുകളും ഒത്ത വിഷയങ്ങൾ, അതാണ് എന്ത് ഈ ഫിത്രത്ത്. അതേതൊക്കെ നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ താടി വളർത്തുക, മീശ വെട്ടുക, അതേപോലെ തന്നെ സിവാക്ക്, അതേപോലെ ഖത്ന ചില കർമ്മം, പിന്നെ അതേപോലെ തന്നെ വായ കൊപ്പിളിക്കൽ, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്ന വിഷയങ്ങൾ, പിന്നെ ഈ ബുർജുമകൾ കഴുകൽ തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ ഫിത്രത്തിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇവിടെ പണ്ഡിതന്മാരിവിടെ പ്രത്യേകം ഗൗരവത്തിൽ മനസ്സിലാക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാല്, മനുഷ്യന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ സൂറത്തിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകിയ സൂറത്താണ് എന്ത്, താടി. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം താടിയല്ല, പിന്നെയോ പെണ്ണിന് മുടിയാണ്. പെണ്ണിന് മുടിയും ആണിന് താടിയാണ്. പെണ്ണ് മുടി വടിക്കാൻ പാടില്ല. പെണ്ണ് മുടി വടിക്കൽ എന്താണ്, അത് മുസുലത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ മുസുലത്തിനെ വിരോധിച്ചിട്ടുണ്ട്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ മുസുല, മുസുല എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ബോഡി നമ്മൾ വികൃതാക്കൽ, ബോഡി വികൃതാക്കാൻ പാടില്ല. ചിത്രവധം അതേപോലെ തന്നെ വികൃതമാക്കലതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ മുടി മുണ്ടനം ചെയ്യാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ചില പണ്ഡിതന്മാർ പ്രസവിച്ച കുട്ടികളുടെ മുടി എടുക്കുമല്ലോ, അത് പെൺകുട്ടികളാണെങ്കിൽ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഹംബലികളുടെ ഒക്കെ വാദം. കാരണം അവരെടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിനുള്ള ന്യായം അതാണ്, മുസുല റസൂലിനെ വിരോധിച്ച് പെൺകുട്ടിക്ക് എന്ത് പാടില്ല, മുസുല പാടില്ല എന്നുള്ളത്. പക്ഷെ ആ വീക്ഷണം അവിടെ ശരിയല്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ റസൂൽ അലൈഹി സ്വലാത്തു തങ്ങൾ പറഞ്ഞത് അമീതു അൻഹുൽ അദാ എന്നാണ്. പ്രസവ സമയത്ത് കിളിർത്ത ഉണ്ടായ മുടിയുണ്ടല്ലോ അത് നീക്കണം എന്നുള്ളതാണ്. അതിൽ ആണും പെണ്ണും ഒരുപോലെയാണ് പ്രസവ സമയത്തുള്ള മുടിയുടെ വിഷയത്തിൽ. അതുകൊണ്ട് ആണിനും പെണ്ണിനും മുടി നീക്കാം എന്നുള്ള ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് അവിടെ ശരി. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ സ്ത്രീകൾ എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ മുടി മുണ്ഡനം ചെയ്യാൻ പാടില്ല. കാരണം അത് വിരോധിക്കപ്പെട്ട മുസുലത്താണ്, മുസുലത്താണ്. ഇമാം ഇബ്നു ഹസം അമ്മാഹിരി പണ്ഡിതന്മാരുടെ ഇത്തിഫാഖ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത്തിഫാഖ് എന്താണ്? താടി പൂർണ്ണമായി വടിക്കുക എന്നുള്ളത് മുസുലത്താണ്. താടി പൂർണ്ണമായി വടിക്കുക എന്നുള്ളത് മുസുലത്താണ്. മുസുലത്ത് റസൂലിനെ വിരോധിച്ചതാണ് പല ഹദീസുകളും. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട് നിങ്ങൾ താടി വടിക്കരുത്, താടി വടിക്കുന്നത് മുസുലത്താണ്. മുസുലത്ത് എന്നാണ് റസൂലിനെ വിരോധിച്ചതാണ്. ശക്തമായിട്ട് മുസ്ലിമീങ്ങൾ അത് ചെയ്യാൻ പാടുള്ളതല്ല. അള്ളാഹു നൽകിയ ഫിത്ര ശരീരത്തിലെ ഈ ഫിത്രയെ ഒരിക്കലും വികൃതാക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. അതിന് പൂർണ്ണമായിട്ട് താടി വടിക്കുക എന്നുള്ളത് ശരിയല്ല. പിന്നെ നമ്മള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ റസൂലുള്ളാഹിയെ കുറിച്ച് പറയുമ്പോൾ കെസ്സുൽ ലഹ്യ, റസൂലുള്ള തിങ്ങിയ താടിയുടെ ഉടമയായിരുന്നു. അതേപോലെ തന്നെ അരീദുൽ ലഹ്യ എന്നാണ്, വീതിയിലായിരുന്നു താടി എന്നാണ്. രണ്ട് മങ്കിവുകൾക്കിടയിൽ ഇങ്ങനെ വീതി കൂടി തിങ്ങിയ താടിയായിരുന്നു എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞത്. സഹാബികളോട് ചോദിക്കുന്നുണ്ട് റസൂലുള്ളാഹി നിസ്കാരത്തിൽ ഓതുന്നത് നിങ്ങൾ എങ്ങനെയായിരുന്നു അറിഞ്ഞിരുന്നത്? അപ്പോ റസൂലുള്ളാഹിന്റെ താടിയുടെ ഇളക്കം കണ്ടായിരുന്നു ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് എന്നുള്ളതൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല പറയാറുണ്ട് പിന്നെ അൽഹംദുലില്ലാഹി അല്ലദീ സയ്യന റിജാല ബില്ലിഹ, പുരുഷന്മാരെ താടി കൊണ്ട് അലങ്കരിച്ച അള്ളാഹുവിന് സർവസ്തുതിയും. ഒരിക്കൽ അതിപ്പോ റസൂലുള്ളാഹി അബൂബക്കർ റളിയല്ലാഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് പറയാറുള്ളത് കസ്സുൽ ലഹ്യ, തിങ്ങിയ താടിയുടെ ഉടമയായിരുന്നു. ഉമറിനെ കുറിച്ച് പറയാറുള്ളത് കസീറുൽ ലഹ്യ, ധാരാളം താടിയായിരുന്നു എന്നാണ്. ഉസ്മാനെ കുറിച്ച് പറയാറുള്ളത് കബീറുൽ ലഹ്യ എന്നാണ്, നീണ്ട താടിയായിരുന്നു, വലിയ താടിയായിരുന്നു. അലിയാനെ കുറിച്ച് പറയാറുള്ളത് അരീദുൽ ലഹ്യ എന്നാണ്. അരീദുൽ ലഹ്യ എന്നാണ് എന്താ, നല്ല വീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ താടി എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇത് റസൂലുള്ളാഹിനെ കുറിച്ചും അതേപോലെ തന്നെ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി ഇവരുടെയൊക്കെ ശാരീരികമായ വിശേഷണങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൽ പ്രതിപാദിക്കുന്ന സഹിയായ റിപ്പോർട്ടുകളാണ്, സഹിയായ റിപ്പോർട്ടുകളാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു സംഭവം, ഹുദൈബിയ സന്ധിക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് സഹമിയെ പേർഷ്യയിലേക്ക് പറഞ്ഞയക്കേണ്ട ഒരു കത്ത് കൊടുത്തിട്ട് പേർഷ്യയിലേക്ക്. അന്ന് പേർഷ്യയിൽ കിസ്റ രാജാവാണ്, കിസ്റ. അപ്പോ പിന്നെ യസ്ദ് ജർദ് കുടുംബത്തിലെ ആലു സസാൻ രാജകുടുംബത്തിൽ അവസാനത്തെ ഭരണാധികാരി യസ്ദ് ജർദ് മൂന്നാമൻ, അയാൾ കിസ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ്. യസ്ദ് ജർദ് മൂന്നാമനല്ല, കിസ്റ രാജാവ്. അത് ഏതായാലും അവിടുത്തെ സ്ഥാനപ്പേരാണ്, രാജാവിന്റെ പേരെന്തായാലും. അപ്പൊ റസൂലുള്ളാഹി അബ്ദുല്ലാഹി ഇബ്നു ഹുദൈഫയുടെ അടുക്കൽ കത്ത് കൊടുത്തയച്ചു. അതിലെന്താ കത്തിലുള്ളത്? അയാളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുള്ള കത്താണ്. അപ്പോ കിസ്റ രാജാവ് ആ കത്ത് കിട്ടിയ മാത്രയിൽ എന്ത് ചെയ്ത്? അത് പിച്ചി ചീന്തി, പിച്ചിയാണ് ചീന്തി, യാതൊരു വിലയും കൽപ്പിക്കാതെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ വിവരം കിട്ടിയപ്പോ റസൂൽ എന്ത് ചെയ്ത്? മസ്ദഖല്ലാഹു മുൽക്കഹു, അവന്റെ അധികാരവും അല്ലാഹു ചിന്ന ഭിന്നമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. കിസ്റ ഈ കത്ത് പിച്ച് ചീന്ത മാത്രമല്ല ചെയ്ത്, കിസ്റ എന്ത് ചെയ്ത്? അന്ന് പേർഷ്യക്കാരുടെ കീഴിലാണ് ഏത്, യമൻ. യമൻ ചരിത്രം ആവർത്തിക്കുന്നുണ്ട്. ഇന്നിപ്പോ ഹൂസികളിലൂടെ ഇറാനികൾ എന്ത് ചെയ്യാണ്, യമനിലൂടെ വരികയാണ്. പണ്ട് പേർഷ്യക്കാരുടെ കീഴിലായിരുന്നു യമൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ. പറയുമ്പോ പേർഷ്യന്റെ ഭരണം അലത്തൂല് നീണ്ടങ്ങട്ടില്ല, പിന്നെയോ പേർഷ്യ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ യമനിൽ പേർഷ്യക്കാരുടെ അധിനിവേശം. ഏതായാലും ഈ കിസ്റ രാജാവ് എന്ത് ചെയ്ത്, ഈ കത്ത് ചീന്തിയതിനു ശേഷം യമനിലെ തന്റെ ഗവർണർക്ക് ഒരു കത്ത്, ഗവർണർക്ക് കത്ത്, രണ്ടാളെ പറഞ്ഞ കത്തില് പറഞ്ഞതാണ് രണ്ടാളെ യസ്രിബിലേക്ക് മദീനയിലേക്ക് നിയോഗിക്കാൻ. എന്നിട്ട് എനിക്ക് കത്തയച്ച മുഹമ്മദിനെ ആ രണ്ടാള് പോയിട്ട് എന്ത് ചെയ്യണം, പേർഷ്യയിലേക്ക് പിടിച്ചുകൊണ്ടിരണം. റസൂലിനെ പേർഷ്യയിലേക്ക് പിടിച്ചുകൊണ്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടാള് നിയോഗിക്കുന്നത്. അത് ഇനി കത്തയച്ച് യമനിലെ ഗവർണർക്ക്. അങ്ങനെ യമനിലെ ഗവർണർ രണ്ടാളെന്ത് ചെയ്ത്, യമനിൽ നിന്ന് പേർഷ്യയിലേക്ക് അല്ല മദീനയിലേക്ക് പറഞ്ഞയച്ച്. മദീനയിലേക്ക് പറഞ്ഞയച്ച രംഗം മനസ്സിലായില്ലേ? ആയിട്ടുള്ള അവര് മീശ വെട്ടിയിട്ടില്ല, മീശ വളർത്തിക്കണ്, താടി വടിച്ചിക്കണ്, താടി വടിച്ചിക്കണ്. അപ്പോ ഹദീസിന്റെ ലഫ്ലിൽ കാണാം കരിഹ അയ്യം ദുറ ഇലൈഹിമാണ്, റസൂലുള്ള അവരുടെ മുഖത്തേക്ക് നോക്കാൻ വെറുത്തുന്നാണ്. ശരിക്ക് അവര് ദൂതന്മാരാണ്, ദൂതന്മാരെ പ്രത്യേകിച്ച് സ്വീകരിക്കണം. പക്ഷെ അവര് താടി പഠിച്ചത് കണ്ടപ്പോ റസൂലുള്ള കരിഹ അയ്യംദുർ ഇലൈഹിമ, അവർ രണ്ടാളെയും നോക്കാൻ റസൂലുള്ള വെറുത്തുന്നാണ്, വെറുത്തു. എന്നിട്ട് റസൂലുള്ള അവരോട് ചോദിച്ചു, മൻ അമറക്കുമ ബിഹാദ, നിങ്ങളോട് ആരാണ് ഇങ്ങനെ കൽപ്പിച്ചത് താടി പഠിക്കാൻ എന്നിട്ട് മീശ വളർത്താൻ? അപ്പൊ അവര് പറയാണ്, അമറന റബ്ബുന, ഞങ്ങളോട് ഞങ്ങളുടെ റബ്ബാണ് കൽപ്പിച്ചത്. റബ്ബറിനുള്ള അവരുദ്ദേശിക്കുന്ന ആരേന്? കിസ്രയാണ്, കിസ്ര രാജാവിന്, കിസ്ര രാജാവാണ് ഞങ്ങളോട് ഇത് കൽപ്പിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, വലാക്കിൻ റബ്ബി അമറനി ബി ഇഫാഇ ലിഹ്യതി വഖസ്സി ശാരിബി, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് താടി വടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ എന്റെ റബ്ബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എന്റെ റബ്ബ് എന്നോട് എന്റെ താടി വളർത്താനും എന്റെ മീശ വെട്ടാനും കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ താടി വടിച്ച ദൂതന്മാരുടെ മുഖത്തേക്ക് നോക്കാൻ റസൂലുള്ളാഹി നീരസപ്പെട്ടു. കാരണം അവര് ചെയ്ത എന്താണ്, അവരുടെ താടി വടിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് പറയാണ്, ആരാണ് ഇത് കൽപ്പിച്ചത്? അപ്പൊ ഞങ്ങളുടെ റബ്ബാണ് പറഞ്ഞു. അപ്പൊ റസൂൽ പറയുന്നത്, എന്റെ റബ്ബ് കൽപ്പിച്ചത് ഇത് വളർത്താനാണ് എന്ന്. അപ്പോ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് പറയാറുണ്ട്, ഉത്രുഖുല്ലിഹ വഫിറുല്ലിഹ ആഫുല്ലിഹ, അതൊക്കെ അറിയിക്കുന്നത് അർഹുല്ലിഹ അർജിഉല്ലിഹ ലിഹ, നിങ്ങൾ താടിയെ വളർത്തുക, താടിയെ വിട്ടേക്കുക, താടിയെ സമൃദ്ധമാക്കി വളർത്തുക തുടങ്ങിയിട്ടുള്ളതായ ആഹ്വാനങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സഹാബികൾക്ക് നേരെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പിന്നെ ചില പണ്ഡിതന്മാർ പറയാനും, കിസ്രയെയും കൈസറിനെയും ഒക്കെ കീഴടക്കിയ ആ നാടുകളൊക്കെ വിജയിച്ചടക്കിയ യോദ്ധാക്കളിൽ ഒരൊറ്റ താടി വടിയന്മാരുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രം. ഒറ്റ താടി വടിച്ചവർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രം എന്നുള്ളതാണ്. അലാ കുല്ലിൻ, അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് ഏകിയ ഈ സൂറത്ത് ഉണ്ടല്ലോ, അത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം താടി വളർത്താൻ കൽപ്പിച്ചുകൊണ്ടുള്ളതായ സൂറത്താണ്. ആ സൂറത്ത് സുന്ദരമാണ്, അതുകൊണ്ട് അതിനെ വികൃതമാക്കുന്നതിൽ നമുക്ക് വിലക്കുണ്ട്, വികൃതമാക്കുന്നതിൽ നമുക്ക് വിലക്കുണ്ട് ഈ ചരിത്രം വായിക്കുമ്പോൾ. പിന്നെ അറബികളിൽ അൻസാരികളിൽ ഖൈസ് ബിൻ സഅദ് അദ്ദേഹത്തിന് നല്ല ഷഹാമത്തുണ്ട്, ബുത്തൂലത്തുണ്ട്. ബുത്തൂലത്ത് എന്നാൽ നല്ല ഹീറോ ആണ്, അയാള് നല്ല ഹീറോ ആണ്, അതേപോലെ തന്നെ നല്ല ബോഡി ഫിറ്റ് ഉള്ള ഒരു മനുഷ്യനാണ് ഒരു. അപ്പൊ അവര് പറയാറുണ്ട്, നിഅമ സയ്യിദു സഅദ്, സഅദ് ബിൻ ഖൈസ് എത്ര നല്ല ഒരു നേതാവാണ്, പക്ഷെ അയാൾക്ക് ഒരു കുറവുണ്ട്. അതെന്താണ്? ലാ ലിഹ്യതലഹു, താടിയില്ല, താടി വളരൂല, അതാണ് താടിയില്ല എന്നുള്ള ഒരു കുറവാണ് സഅദ് ബിൻ ഖൈസിനുള്ളത്. എന്നിട്ട് പറയുന്നത്, ലൗ അന്ന ലിഹ്യ തുഷ്തറ ബിദ്ദറാഹിം ലഷ്തറൈന ലഹു, താടി ദിർഹമുകൾ കൊടുത്ത് വാങ്ങി വളർത്താൻ പറ്റിയിരുന്നുവെങ്കിൽ ഞങ്ങൾ സഅദ് ബിൻ ഖൈസിന് താടി വാങ്ങിക്കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നു. മനസ്സിലെ? അപ്പൊ ഈ താടി എന്നുള്ളത് ഒരു യോഗ്യതയായിട്ട്, അനിവാര്യമായൊരു യോഗ്യത, പൌരുഷത്തിന് യോഗ്യതയായിട്ടായിരുന്നു അറബികൾ മനസ്സിലാക്കിയിരുന്നത്. ഈ ബനു തമീമിന്റെ ചരിത്രം വായിക്കുമ്പോൾ, ബനു തമീമിൽ അഹ്നഫ് ബിൻ ഖൈസ് ഒരു പിന്നെ വ്യക്തിത്വമായിരുന്നു അവരിൽ. പക്ഷെ ആ വ്യക്തിത്വത്തിന് കുറവുകൾ കുറേയുണ്ട്. ഒന്ന്, കണ്ണിന് കാഴ്ച പ്രശ്നം, പിന്നെ വൈരൂപ്യം, പിന്നെ ഈ മുടന്ത്, മനസ്സിലായി, ഭിന്നശേഷിക്കാരനാണ്, കാഴ്ചക്ക് പ്രശ്നമുണ്ട്, പിന്നെ വിരൂപനാണ്, പിന്നെ താടിയില്ല. അപ്പോ ഈ ബനു തമീമിനോട് ആള്, ബനു തമീം പറയാണ്, 20,000 ദിർഹം കൊടുത്ത് താടി വാങ്ങാൻ, താടി 20,000 ദിർഹം ചെലവഴിച്ച് താടി വളർത്താൻ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ 20,000 ചെലവഴിച്ചിട്ട് അഹ്നഫ് ബിൻ ഖൈസിന് താടി ഉണ്ടാക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കുറെ വൈകല്യങ്ങളുണ്ട്, കാഴ്ച പ്രശ്നമുണ്ട്, ഭിന്നശേഷിക്കാരനാണ്, വിരൂപനാണ്, അതൊന്നുമല്ല അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം എന്താണ്? മൂപ്പേർക്ക് ആണുങ്ങളുടെ കൂട്ടത്തിൽ എന്നിട്ട് ഹദീസിന്റെ ഈ ചരിത്ര ഇതിൽ കാണാം, ലിയക്കുമുല റജുലൻ എന്നാണ് എന്താ, ഒരു പൂർണ്ണ ആണായി കിട്ടാൻ എന്നാണ്. പൂർണ്ണ ആണായി കിട്ടാൻ മൂപ്പേർക്ക് താടിയില്ല. അതുകൊണ്ട് 20,000 ദിർഹം ചെലവഴിച്ചിട്ടെങ്കിലും ഇത് വളർത്താൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളത് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. മനസ്സിലായി? ഖാളി ഷുറൈഹനുൽ ഖാളി പ്രസിദ്ധ ഖാളിയാണല്ലോ, ഖുലഫാ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം പ്രസിദ്ധനാണ്. പക്ഷെ ഷുറൈഹനുൽ ഖാളിക്ക് നല്ല ബുദ്ധിയാണ്, നൈപുണ്യമാണ്, ജഡ്ജ്മെന്റിൽ ഖളായിൽ ഭയങ്കര കഴിവാണ്. പക്ഷെ ഷുറൈഹനുൽ ഖാളിക്ക് താടി ഉണ്ടായിരുന്നില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് അദ്ദേഹം തന്നെ പറയാറുണ്ട്, 10,000 ദിർഹം കൊടുത്താലും ഇത് പിന്നെ മൂത്ത് വളർത്താൻ പറ്റിയ സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനത് അന്വേഷിക്കുമായിരുന്നു എന്ന് ഷുറൈഹനുൽ ഖാളി പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, ഇന്ന് 10,000 കൊടുത്ത് നീക്കാൻ പറ്റണ വല്ല ഏർപ്പാടുണ്ടെങ്കിൽ തീരെ മുളക്കാത്ത എന്ന രീതിയിലാണ് പലരും. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. ശരിക്ക് മനസ്സിലായി, ഈ പൗരുഷത്വത്തിന്റെ ചിഹ്നം അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകിയ സുന്ദര രൂപമാണ്. റസൂലുള്ളാഹ് അത് ഉണ്ടാക്കണം എന്ന് നമ്മളോട് കൽപ്പിച്ചു. അതില്ലാതെ കണ്ട ആളുകളിൽ നിന്ന് റസൂലുള്ളാഹ് മുഖം തിരിച്ചു. പിന്നെ അത് നമ്മളുടെ ഒരു മതത്തിന്റെ ആളുകളുടെ പ്രത്യേകതയല്ല, പിന്നെയോ അത് വേദക്കാരുടെയും അതേപോലെ തന്നെ മറ്റു ഈ അഗ്നിയാരാധകരുടെയൊക്കെ സംസ്കാരമാണ്. പേർഷ്യക്കാരനാണ് അവർ, അഗ്നിയാരാധകരാണ് അവരാണിത്. പിന്നെ ഈ നാടന്മാർ പറയുമ്പോൾ നന്നായിട്ട് പഠിച്ച് ഇതാക്കിയിട്ട് വരിക, അവരുടെ മുഖത്തേക്ക് നോക്കാൻ പോലും എന്ത് ചെയ്തു എന്നാണ് വിസ്മയം വരിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മുസ്ലിമീങ്ങളായ ആളുകളിൽ നിന്ന് റസൂലുള്ളാഹ് അള്ളാഹ് കാക്കട്ടെ ഔദുബില്ല. അപ്പൊ നമ്മളതിൽ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ആ ഒരു വിഷയം ഇവിടെ ഉണർത്തിയെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകിയ ആ സുന്ദര രൂപത്തെ നമ്മൾ അലങ്കോലപ്പെടുത്താൻ പാടുള്ളതല്ല. പണ്ഡിതന്മാർ ഈ മുസുല അള്ളാഹു നൽകിയ ഈ സുന്ദര രൂപത്തെ നമ്മൾ അലങ്കോലപ്പെടുന്നതിൽ പെട്ടതാണ് എന്ത്? താടി വടിക്കൽ. അതിൽ പണ്ഡിതന്മാരുടെ ഇത്തിഫാഖ് ഇബ്നു ഹസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായി, മുഴുവൻ താടിയും വടിക്കുക എന്നുള്ളത് മുസുലത്താണ് എന്നതിൽ പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായമുണ്ട്. മുസുലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം വികൃതമാക്കൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയ വിരോധിച്ച ശരീരം വികൃതമാക്കലാണ്. മനസ്സിലായോ? തൈബ്. പിന്നെ ഒരു ഈ ഫുഖഹാക്കൾ കർമ്മശാസ്ത്രത്തിൽ ഒരു മസലുണ്ട്. അതായത് ഒരാള് താടി വളർത്തിയ ഒരാള്, അയാൾക്ക് നേരെ ഒരാളെ എന്ത് ചെയ്തു, മറ്റൊരാളെ ഒരു അതിക്രമം ചെയ്തു. ആ അതിക്രമത്തിൽ ഈ താടി വളർത്തിയ വ്യക്തിയുടെ താടി പോവുകയും പിന്നെ താടി മുളക്കാത്ത വിധം അയാളിൽ അത് ദുസ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരാളോട് ഒരക്രമം ചെയ്തു, ആ അക്രമത്തിൽ താടിയുള്ള ആളായിരുന്ന ആളുടെ താടി പോയി, പിന്നെ താടി മുളക്കണമില്ല എങ്കിൽ ഒരാളെ കൊന്നതിന് എന്താണോ ബ്ലഡ് മണി, ആ ബ്ലഡ് മണിയാണ് അയാൾക്ക് ഇതിന് പകരമായിട്ട് നൽകേണ്ടത് എന്നുള്ളതാണ് ഫിഖ്ഹിൽ കർമ്മശാസ്ത്ര വിധി. പറഞ്ഞാൽ മനസ്സിലായില്ല. ഒരാളെ കൊന്നാൽ എന്താ ബ്ലഡ് മണി? 100 ഒട്ടകങ്ങളാണ്, 100 ഒട്ടകം. ആ 100 ഒട്ടകത്തിന്റെ വില എത്രയാണ്? അതാണ് അതിന് കൊടുക്കേണ്ടത്, 100 ഒട്ടകങ്ങൾ അല്ലേ? അതിന് അതിന്റെ നിബന്ധനകളോട് കൂടി. മനസ്സിലെ? ഇവിടെ പിന്നെ ഇമാം അബൂ ഹനീഫ, അതേപോലെ തന്നെ ഇമാം അഹമ്മദ്, അതേപോലെ സുഫിയാൻ സൗരി, 3 ഫുഖഹാക്കളുടെ വീക്ഷണം. ഒരാൾ ഒരാൾക്ക് നേരെ അക്രമം ചെയ്തു, ആ അക്രമിക്കപ്പെട്ടവൻ ഈ അക്രമം കാരണത്താൽ അയാളുടെ താടി പോയി, പിന്നെ താടി മുളക്കാത്ത വിധം അയാൾക്ക് അതിന്റെ ഫലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിക ശിക്ഷാ കോടതി നിലവിലുണ്ടെങ്കിൽ പൂർണ്ണ ദിയ നൽകണം എന്നാണ്. ഒരാളെ കൊന്നതിന്റെ ബ്ലഡ് മണി എന്താണ്, ആ ബ്ലഡ് മണി അയാൾക്ക് പകരം നൽകണം എന്നുള്ളതാണ് കർമ്മശാസ്ത്ര വിധി. അപ്പൊ അത്രമാത്രം ഇസ്ലാമിൽ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് ഏത്, താടി എന്നുള്ളതാണത്. പിന്നെ ഇവിടെ സന്ദർഭോചിതമായിട്ട് ഞാൻ ആ ഒരു മസല ഉണർത്തി എന്ന് മാത്രം. അള്ളാഹു നമുക്കൊക്കെ ഇസ്തിഖാമത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ഉൾക്കൊള്ളാനും പിൻപറ്റാനും അള്ളാഹു നമുക്ക് വിശാല മനസ്കത നൽകട്ടെ. അൽഹംദുലില്ലാഹ്. തൈബ്. ഫി അയ്യി സൂറത്തിൻ മാ ശാ റക്കബക കല്ല ബൽ തുകദ്ദിബൂന ബിദ്ദീൻ. കല്ല എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞത് ഹൃദയവിന്റെ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഇവിടെ പറഞ്ഞല്ലേ, യാ അയ്യുൽ ഇൻസാൻ മാ ഗറക്ക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖ, സൃഷ്ടിച്ച് ശരിപ്പെടുത്തി പിന്നെ തഅദീൽ നൽകി നല്ല സുന്ദരമായ രൂപം നൽകിയ അള്ളാഹുവിന്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിതനാക്കിയത് എന്തും ചോദിക്കണ്ടല്ലോ. അവിടെ കല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ വഞ്ചിത ആയതല്ല വിഷയം, പിന്നെന്താണ്? ബൽ തുകദ്ദിബൂന ബിദ്ദീൻ, നിങ്ങൾ അദ്ദീനെ കളവാക്കുന്നു എന്നുള്ളതാണ് വിഷയം. എന്താ അദ്ദീൻ എന്ന് പറഞ്ഞാൽ? ഇവിടെ അദ്ദീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരലോകമാണ് അന്ത്യനാണ്. മാലിക്യവും ദീൻ എന്നാണ് അദ്ദീൻ, പ്രതിഫല ദിനം അല്ലെങ്കിൽ വിചാരണയുടെ ദിനം. നിങ്ങൾ പ്രതിഫല ദിനത്തെ കളവാക്കുന്നു എന്നുള്ളതാണ് വിഷയം. പരലോകത്തെ കളവാക്കുന്നത് കാരണത്താൽ അവരെന്ത് ചെയ്യാണ്, റബ്ബിന്റെ വിഷയത്തിൽ വഞ്ചിതനാകുന്നു, പങ്കു ചേർക്കുന്നു, പരലോകത്തെ നിഷേധിക്കുന്നു, പ്രവാചകനെ കളവാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതാണ് കല്ല ബൽ തുകദ്ദിബൂന ബിദ്ദീൻ. കല്ല എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ റബ്ബിന്റെ വിഷയത്തിൽ വഞ്ചിതരാകുന്നു എന്നുള്ളതല്ല, ബൽ തുകദ്ദിബൂന ബിദ്ദീൻ. എന്താ പ്രശ്നം? നിങ്ങൾ അന്ത്യനാളിനെ കളവാക്കുന്നു എന്നുള്ളതാണ് വിഷയം. എന്നിട്ട് പറയാണ്, ഏതൊരു അന്ത്യനാളിനെയാണോ നിങ്ങൾ കളവാക്കുന്നത്, ആ അന്ത്യനാളിലേക്ക് എന്തുണ്ട്, കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, പരലോകത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതാല അറിയിക്കുകയാണ്. അലൈക്കും ലഹാഫിദീൻ, എന്താ വഇന്ന അലൈക്കും, തീർച്ചയായും നിങ്ങളുടെ മേലുണ്ട് ലഹാഫിദീൻ. എന്താ ഹാഫിദീൻ? ഹാഫിദീൻ എന്ന് പറഞ്ഞാൽ മേൽനോട്ടക്കാർ, സംരക്ഷകർ. സംരക്ഷകർ ഹാഫിദീന അലൈക്കും എന്നാണ്. അപ്പൊ മേൽനോട്ടക്കാർ എന്നുള്ളതാണ് ഒന്നുകൂടി സൂക്ഷ്മം. വഇന്ന തീർച്ചയായും, അലൈക്കും നിങ്ങളുടെ മേലുണ്ട് ലഹാഫിദീൻ. ല എന്ന് പറഞ്ഞാലും തീർച്ചയായും എന്നാണ്. ഹാഫിദീൻ എന്ന് പറഞ്ഞാൽ മേൽനോട്ടക്കാർ, സംരക്ഷകരായ മേൽനോട്ടക്കാർ. മലക്കുകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വൈന്ന അലൈക്കും ലഹാഫിദീൻ, നിങ്ങൾക്ക് മേൽനോട്ടക്കാരായിട്ട് നിങ്ങളുടെ മേൽ മലക്കുകളുണ്ട്. അവരുടെ പ്രത്യേകത കിറാമൻ, കിറാമൻ ആ കരീം, കിറാം എന്ന് പറഞ്ഞാൽ മാന്യന്മാർ, ബഹുവചനം. കാതിബീൻ എഴുത്തുകാർ, അപ്പൊ എഴുത്തുകാരായ മാന്യന്മാരായ മേൽനോട്ടക്കാർ നിങ്ങൾക്ക് മേലുണ്ട്, തീർച്ച. യാലമൂൻ, അവരുടെ പ്രത്യേകത എന്താണ്? യാലമൂൻ, അവരറിയുന്നു. മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെയും, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അവർ അറിയുന്നു. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരോട് പറയാണ്, എല്ലാ മനുഷ്യരുടെയും മേൽനോട്ടക്കാരായിട്ട് എന്തുണ്ട്? ആ ഹാഫിളിങ്ങൾ, മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ പ്രത്യേകത അവർ കിറാമൻ, മാന്യന്മാരാണ്. കാത്തിബീൻ, എഴുത്തുകാരാണ്. എന്താ ഒരു എഴുത ഇവിടെ? യാലമൂന മാത്രഫല, നിങ്ങൾ ചെയ്യുന്നതൊക്കെ അവർ അറിയുന്നു എന്നാണ്. മനുഷ്യന്മാര് ചെയ്യുന്ന കാര്യങ്ങൾ മനുഷ്യന്മാര് നാവുകൊണ്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ, നാവുകൊണ്ട് ചെയ്യുന്നുണ്ട്, കൽബുകൊണ്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ, പിന്നെ മനുഷ്യന്മാരങ്ങളുടെ അവയവങ്ങൾ കൊണ്ട് ചെയ്യണമുണ്ട്, ബാഹ്യ അവയവങ്ങൾ കൊണ്ട്. ഒക്കെയും ആരറിയും? യാലമൂന മാ തഫ്അലൂൻ. അതുകൊണ്ട് റസൂൽ പറഞ്ഞേ, പിന്നെ മൻ ഹമ്മ ബിൽ ഹസന, ഒരു നന്മ ഒരാൾ ചെയ്യാൻ ഭാവിച്ചാൽ, കുതിബത്ത് ലഹു ഹസന, അയാൾക്കൊരു ഹസനത്തെ എഴുതപ്പെടുമെന്നാണ്. അപ്പൊ ഭാവിക്കുന്നത് ആരറിയും? ഈ മലക്കുകൾ അറിയും, അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ അറിയിക്കും. അള്ളാഹാണല്ലോ അവരെ നിശ്ചയിക്കുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അറിവേകുന്നതിനനുസരിച്ച് മലക്കുകൾ അത് അറിയുകയും അത് അവർ രേഖപ്പെടുത്തുകയും ചെയ്യും. പിന്നെ ഈ മലക്കുകളുടെ പ്രത്യേകത കിറാമിൻ, അവർ മാന്യരാണ്. മാന്യരാകുമ്പോ ആ മലക്കുകളെ സ്വാധീനിക്കാൻ കഴിയില്ല, മനസ്സിലല്ലേ. എഴുതിയതൊന്ന് മാറ്റാൻ, എഴുതിയതിൽ എന്തെങ്കിലും ഒരു തിരിമറി നടത്താൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതികതയിൽ താല്പര്യം നട്ട് പിന്നെ കൈക്കൂലി, മനസ്സിലല്ലേ, അങ്ങനെയൊക്കെ മനസ്സിലല്ലേ. പിന്നെ യാലമുൻ, അവരറിയുന്നതാണ്, എല്ലാം മാ തഫല, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും അവരറിയുന്നതാണ്, മനസ്സിലല്ലേ. ഇവിടെ നമുക്ക് ദുനിയാവിൽ സി ഐ ഡികൾ ഉണ്ട്, അതേപോലെ തന്നെ ഇന്റലിജൻസ് ഉണ്ട്. ഇന്റലിജൻസും സി ഐ ഡികളൊക്കെ എത്ര കരുത്തന്മാരാണെങ്കിലും എല്ലാം അവരുടെ അറിവിൽ കിട്ടൂല, എല്ലാം അവർക്ക് സൂക്ഷ്മമായി ഒപ്പിയെടുക്കാനും സാധിക്കൂല. ഇതങ്ങനെയല്ല, ഇത് എല്ലാം ചെയ്യുന്നതെല്ലാം അറിയുന്ന, ഇതല്ലേ, കൃത്യമായി രേഖപ്പെടുത്തുന്ന, പിന്നെ ദുസ്വഭാവങ്ങളൊന്നും ഇല്ലാത്ത, ദുസ്വഭാവങ്ങളാകുമ്പോഴാണ് കൈക്കൂലി വാങ്ങുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വാധീനത്തിന് അടിപ്പെട്ടിട്ട് ഇതിപ്പോ എഴുതിയതൊക്കെ മാറ്റി അല്ലെങ്കിൽ എഴുതാതിരിക്കുക, പലതും നഷ്ടപ്പെടുത്തുക, അങ്ങനെയൊക്കെ വരിക. അതൊന്നുമില്ല, അവർ കിറാമൻ, മാന്യന്മാരായിട്ടുള്ള മലക്കുകളാണ്. അതുകൊണ്ടാണ് അന്ത്യനാളിൽ ഈ മലക്കുകൾ എഴുതിയ രേഖ നമ്മുടെ മുന്നിൽ വെക്കുമ്പോൾ, മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, ഈ കിതാബിന് എന്ത് പറ്റി? നമ്മുടെ കർമ്മരേഖയാണ്, അത് നമ്മുടെ മുന്നിൽ വെക്കുമ്പോൾ ഈ കിതാബിന് എന്ത് പറ്റി? ചെറുതും വലുതുമായി ഞാൻ ചെയ്തതൊന്നും ഇതിൽ ഇല്ലാതെ പോയിട്ടില്ല, ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്, മനസ്സിലല്ലേ. അത് ഈ മാന്യന്മാരായ മലക്കുകളുടെ എഴുതപ്പെടുത്തലാണ്. പിന്നെ ആ മലക്കുകളുടെ പ്രത്യേകത അവർ ഹാഫിളിങ്ങളാണ്, മേൽനോട്ടക്കാരും സംരക്ഷകരാണ്, മനസ്സിലായി. മലക്കൾ, അങ്ങനെ മലക്കുകളുണ്ട് നമ്മളുടെ. പിന്നെ അല്ലാഹു പറഞ്ഞ മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, മനുഷ്യൻ ഒരു വാക്ക് ഉച്ചരിക്കുന്നില്ല, ആ ഉച്ചരിക്കുന്ന വാക്കിനെ രേഖപ്പെടുത്തുന്ന നിരീക്ഷകരായ, കരുത്തരായ, സന്നിഹിതരായ മലക്കുകൾ അവിടെ ഇല്ലാതെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ. പിന്നെ ലഹു മുഅഖിബാത്തു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ല, ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുന്നിലും പിന്നിലും മലക്കുകളുണ്ട്, മുന്നിലും പിന്നിലും മലക്കുകളുണ്ട്. എന്താ മലക്കുകളുടെ ധർമ്മം? യഹ്ഫളൂനഹു ബി അംരില്ല, അള്ളാന്റെ കൽപ്പന പ്രകാരം ഈ മനുഷ്യനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോ നമ്മളുടെ മുന്നിലും പിന്നിലൊക്കെ ആയിട്ട് എന്തുണ്ട്? മലക്കുകളുണ്ട്, ഹഫലത്ത് എന്ന് പറയുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകൾ മേൽനോട്ടക്കാരാണ്, അതേപോലെ തന്നെ മലക്കളുടെ ദൗത്യത്തിൽപ്പെട്ടതാണ് മനുഷ്യരുടെ കർമ്മങ്ങളെല്ലാം എഴുതി രേഖപ്പെടുത്തുക എന്നുള്ളത്. ആ കർമ്മങ്ങൾ അവയവങ്ങളുടേതാകട്ടെ, കൽബിന്റേതാകട്ടെ, വാക്കാലുള്ളതാവട്ടെ, ഒക്കെയും അവർ രേഖപ്പെടുത്തും. രേഖപ്പെടുത്തിയിട്ടൊക്കെ കഴിഞ്ഞില്ല, പിന്നെയോ എന്താ പറയുന്നത്? ഇന്നൽ അബ്രാർ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാർ ലഫീ ജഹീം യസ്ലൗനഹ യൗമദ്ദീൻ. അതാ വിഷയം, മനസ്സിലായല്ലേ? ഈ എഴുത്ത് പ്രകാരം അബ്രാറുകൾ വേർതിരിയും, ഫുജ്ജാറുകൾ വേർതിരിയും. ഇന്നൽ അബ്രാർ, തീർച്ചയായും അബ്രാർ, ഇതൊക്കെ നമുക്ക് വന്നതാണ് അല്ലെ, പുണ്യാളന്മാരായ സജ്ജനങ്ങൾ. ലഫീ നഈം, അവർ എവിടെയാണ്? അനുഗ്രഹങ്ങളിലാണ്, അനുഗ്രഹങ്ങളിലാണ്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. വ ഇന്നൽ ഫുജ്ജാർ, ഫുജ്ജാറാകട്ടെ, ഫുജ്ജാർ തന്നാല് അധർമ്മകാരികൾ, അധർമ്മകാരികൾ. അവർ ലഫീ ജഹീം, ജഹീമിലാണ്, നരകത്തിയിലാണ്. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹി മിനൽ നാർ. യസ്ലൗനഹ, യസ്ലൗനഹ, ആ ജഹീമിൽ അവർ കടന്ന് എരിയും, കടന്ന് കരിയും. അതാണ് യസ്ലൗനഹ, യസ്ലൗൻ, അവർ കടന്ന് കരിയും. ഹ എന്നാണ് ആ ജഹീമിൽ എന്ന്. യൗമദ്ദീൻ, യൗമുദ്ദീനിൽ, അന്ത്യനാളിൽ, പരലോക, പരലോകത്ത്. യൗമുദ്ദീൻ എന്നാണ് അവിടെ പരലോകം. അപ്പൊ ഫുജ്ജാർ ജഹീമിലാണ്, ജഹീം എന്ന നരകത്തിന്റെ പേരാണ്. യസ്ലൗന, ഈ ഫുജ്ജാർ അതിൽ കടന്ന് കരിയും, കടന്നെരിയും എന്ന്. യസ്ലൗനഹ, ഈ ജഹീമിൽ, യൗമദ്ദീൻ, അന്ത്യനാളിൽ. വമാഹും അൻഹ ബിഗായിബീൻ, വമാഹും, അവർ അല്ല, അവർ എന്നാണ് ഈ ഫുജ്ജാറുകൾ, ഫുജ്ജാർ അധർമ്മകാരികൾ, തന്നാടികൾ അല്ല. വമാഹും, അവർ അല്ല. അൻഹ എന്നാണ് അനിൽ ജഹീം, ജഹീമിനെ തൊട്ട്. ബിഗായിബീൻ, ഗായിബീൻ എന്ന് എന്താ? അപ്രത്യക്ഷരാകുന്നവർ, മറയുന്നവർ എന്ന് പറഞ്ഞാൽ എന്താ? ജഹീമിൽ പ്രവേശിച്ചവൻ എന്ത് ചെയ്യൂല ഇന്ന്? ആ പുറത്തു പോവില്ല, അതിൽ ശാശ്വതവാസിയാണ്, നിത്യവാസിയാണ്. വമാഹും, അവർ അല്ല, ഈ തമ്മാടികൾ അല്ല. അൻഹ, അനിൽ ജഹീം, നരകത്തിൽ നിന്ന്. ബിഗായിബീൻ, ഗായിബീൻ, ഗായിബ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പിന്നെ പ്രസന്റ് എടുക്കൂലേ സ്കൂളിലൊക്കെ, അപ്പൊ എന്താ പറയുക? ആ ഹാളിർ ഗായിബ് എന്ന് പറയാം. ഹാളിർ, ഹാജർ. ഗായിബ്, ആബ്സെന്റ്, ഹാജറില്ലാത്തവൻ. അതാണ് ഗായിബീൻ, അതിന്റെ ബഹുവചനാണ്. ഒരിക്കലും നരകത്തിയിൽ നിന്ന് അവർ ഗായിബാണ് പ്രശ്നമല്ല, ഗായിബാണ് പ്രശ്നമല്ല. മറയുന്ന, പുറത്തു പോകുന്ന അവസ്ഥയല്ല. അല്ലാഹു കാക്കട്ടെ, നഊദു ബില്ല. ലഹും ഫീഹ അദാബും മുഖീം എന്നാണ്, ശാശ്വതമായ അദാബാണ് അവർക്കുള്ളത് എന്നാണ്. ആ ശാശ്വതമായ അദാബ് അനുഭവിക്കുവാൻ അവർ അവിടെ നിത്യവാസികളായിരിക്കും. വനാദൗല യാ മാലിക് ലിയഖ്ദി അലൈന റബ്ബുക്, അവർ വിളിക്കും, മാലിക്കെ, റബ്ബ് ഞങ്ങളെ ഇതിൽ മരിപ്പിക്കട്ടെ. ഇതിന് പുറത്ത് പോകുക എന്നുള്ള ഇതില്ല, ഞങ്ങളെ ഇതിൽ മരിപ്പിക്കാൻ വേണ്ടിയിട്ട് റബ്ബിനോട് പറയാൻ വേണ്ടിയിട്ട് മാലിക്കിനോട് വിളിച്ചു പറയും. അപ്പൊ കാല ഇന്നക്കും മാക്കിസൂൻ, മലക്കിന്റെ പ്രതികരണം, നിങ്ങൾ അവിടെ മാക്കിസൂൻ, നിത്യ താമസക്കാരാണ് എന്ന് ഉള്ള പ്രതികരണമായിരുന്നു. റബ്ബന അഖ്രിജ്ന മിൻഹ ഫൈൻ ഉദ്ന ഫൈന ബാലിമുൻ, റബ്ബെ, ഈ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ ഒന്ന് പുറത്തെടുക്ക്, പുറത്തെടുക്ക്. ഞങ്ങൾ എന്നിട്ട് തെറ്റിലേക്ക് മടങ്ങുകയാണെങ്കിൽ അപ്പൊ ഞങ്ങൾ അക്രമികളായിരിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ഇഖ്സഉ ഫീഹ വല തുകല്ലിമുൻ, ഇഖ്സഉ ഫീഹ, നരകത്തിൽ നിന്നരായി കഴിഞ്ഞോളിയും, മിണ്ടിപ്പോകരുത് എന്ന് പറയും എന്നുള്ളതാണ്. അപ്പൊ വമാഹും അൻഹ ബിഗായിബീൻ, അവർ നരകത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകുന്ന, മാറിപ്പോകുന്ന അവസ്ഥ ഇല്ല. വമാ അദ്രാകമാ യൗമുദ്ദീൻ സുമ്മമാ അദ്രാകമാ യൗമുദ്ദീൻ, യൗമുദ്ദീനെ കുറിച്ചല്ല പറഞ്ഞത്, യസ്ലൗനഹ യൗമുദ്ദീൻ. അല്ലാഹു പറയുന്നു, വമാ അദ്രാക മാ യൗമുദ്ദീൻ സുമ്മമാ അദ്രാക മാ യൗമുദ്ദീൻ. എന്തിനാത് ഈ ശൈലി? എന്തിനാ? നമ്മൾ പറഞ്ഞല്ലോ, എന്തിനാണ് വമാ അദ്രാക്ക്, നിന്നെ അറിയിക്കുന്നത് എന്ന്. മാ യൗമുദ്ദീൻ, യൗമുദ്ദീൻ എന്തി എന്നത്. സുമ്മ വീണ്ടും, മാ അദ്രാക്ക് മാ യൗമുദ്ദീൻ, യൗമുദ്ദീൻ എന്നുള്ളത് നിന്നെ അറിയിക്കുന്നത് എന്തി എന്നുള്ള ചോദ്യം. എന്തിനാ ഈ ചോദ്യങ്ങൾ ആവർത്തിക്കണ്? അന്ത്യനാളിന്റെ ഗൗരവം അതറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അന്ത്യനാൾ വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് എന്നുള്ളത് ദ്യോതിപ്പിക്കാൻ, അതറിയിക്കാനാണ് ഈ ശൈലി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവന്നത്. സുമ്മമാദറക്കമയോമുദ്ദീൻ എന്താ അന്ത്യനാളിന്റെ പ്രത്യേക? കുറെ കാര്യങ്ങളുണ്ട് അന്ത്യനാളുമായി ബന്ധപ്പെട്ട്, പക്ഷെ ചിലതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പലയിടങ്ങളിലായിട്ട് പറയാം. ഇവിടെ പറഞ്ഞത് എന്താ? യൗമ ലാ തംലിക്കു നഫ്സുൻ ലിനഫ്സിൻ ശൈഅ വൽ അംറു യൗമ ഇദിൻ ഇല്ല. എന്താ ഇതിന്റെ അർത്ഥം? യോം അന്ത്യനാൾ എന്ന് പറഞ്ഞാൽ, യോമുദ്ദീൻ എന്ന് പറഞ്ഞാൽ അത് ഏത് ദിവസമാണ്? ലാ തംലിക്കു നഫ്സുൻ, ഒരു നഫ്സും ഉടമപ്പെടുത്തൂല. ലാ തംലിക്കു ഉടമപ്പെടുത്തുകയില്ല, നഫ്സുൻ ഒരു നഫ്സും. അവിടെ നഫ്സുൻ എന്നുള്ളത് നക്കീറാണ്, അത് നഫീന്റെ സിയാക്കിൽ വന്നു. അപ്പൊ ഉമൂമിന്റെ മാന എന്നാണ്. അതായത് ഇങ്ങനെ ഈ ശൈലികളിൽ ഒരു നഫ്സും ഉടമപ്പെടുത്തൂല എന്നുള്ളതാണ് അതിന്റെ മാന അർത്ഥം. ഒരാളും ഉടമപ്പെടുത്തുകയില്ല, ലി നഫ്സിൻ ഒരാൾക്കും. അവിടെ ഈ ലാന്റെ ലിനഫ്സിൻ ഒരാൾക്കും, ഒരാളും ഒരാൾക്കും ഉടമപ്പെടുത്തുകയില്ല. ഷൈഅൻ ഒന്നും, ഒന്നും ഒരാളും ഒരാൾക്കും ഒന്നും ഉടമപ്പെടുത്താത്ത ദിവസമാകുന്നു യൗമുദ്ദീൻ എന്ന് പറഞ്ഞ എന്താ? ആ ഒരാളും ഒരാൾക്കും ഒന്നും ഉടമപ്പെടുത്തൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അള്ളാഹുവിൽ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് വല്ലതും പിടിച്ചു വാങ്ങി കൊടുക്കാനോ അല്ലെങ്കിൽ അള്ളാഹുവിൽ വല്ല സമ്മർദ്ദം ചെലുത്താനോ അവിടെ ഒരാൾക്കും അവകാശമല്ല. മിണ്ടാൻ അവകാശമല്ല, മിണ്ടാൻ അവകാശമല്ല. അള്ളാഹു ആരോട് മിണ്ടാൻ പറഞ്ഞാൽ അവൻ മിണ്ട എന്നുള്ളതല്ലാതെ ഒരു എടി കയറിയിട്ടുള്ള വർത്തമാനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാം, അതുപോലും അവിടെ നിഷേധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതാല അതിന് പോലും അവസരം കൊടുക്കൂല, ഒരാളും മിണ്ടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അള്ളാഹുവിനോട് എന്തെങ്കിലും ഒന്ന് മിണ്ടണം എങ്കിൽ റസൂലുള്ള ചെന്ന് മിണ്ടല്ല. പിന്നെയോ ദീർഘകാലം അർശിനു മുമ്പിൽ സുജൂദിൽ കിടന്ന് അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി അള്ളാഹുവിന്റെ നാമങ്ങളെല്ലാം എടുത്തെണ്ണി അള്ളാഹുവിനോട് ദുആയും തസ്ബീഹും തക്ബീറൊക്കെ ആയിട്ട് കഴിയുമ്പോ അള്ളാഹു പറയാണ് ഇർഫാ റസക്, യാ മുഹമ്മദ് ഇർഫാ റസക്, മുഹമ്മദെ തല ഉയർത്തിക്കോ. സൽ എന്നിട്ട് ചോദിച്ചു തൊഴുത്ത നിനക്ക് നൽകപ്പെടും. സൽ ചോദിച്ചു അറിയുമ്പോഴാണ് ചോദിക്കുക. അത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടാത്ത ആർക്ക് എന്ത് സംസാരം പോലും ഉടമപ്പെടുത്താൻ സാധിക്കൂല. അതുകൊണ്ടാണ് ഇവിടെ റസൂലുള്ള പറഞ്ഞത് മകളെ ഫാത്തിമനെ വിളിച്ചിട്ട് പറയണേ, യാ ഫാത്തിമ സലീമിൻ മാലിമാ ഷീത്ത്, മോളെ ഫാത്തിമ എന്റെ സ്വത്തിൽ നിനക്ക് വേണ്ടത് ചോദിച്ചോ, എന്റെ സ്വത്തിൽ വേണ്ടത് ചോദിച്ചോ. ഫല അംലിക്കു ലക്കി മിൻ അല്ലാഹി ഷൈഅ, അല്ലാഹുവിൽ നിന്ന് നിനക്ക് ഞാനൊന്നും ഉടമപ്പെടുത്തിയിട്ടില്ല. റസൂലുള്ളാഹിക്ക് ഏറെ ഇഷ്ടപ്പെട്ട റസൂലിന്റെ അമ്മായിയായിരുന്നു സഫിയ. സഫിയനെ വിളിച്ചിട്ട് പറയണേ, യാ സഫിയ അമ്മത്തെ റസൂൽ, അമ്മത്തെ റസൂലില്ല, റസൂലുള്ളാഹിന്റെ അമ്മായിയായ സഫിയ, ലാ അംലിക്കു ലക്കി മിൻ അല്ലാഹി ഷൈഅ, അൻഖിദി നഫ്സകി മിൻ അന്നാർ, നരകത്തിൽ നിന്ന് നീ നിന്നെ രക്ഷപ്പെടുത്തിക്കോ, ഞാൻ അള്ളാഹുവിൽ നിനക്കായി ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിതൃവ്യനായിരുന്നു അബ്ബാസ്. അബ്ബാസിനെ വിളിച്ചിട്ട് പറയണേ, യാ അബ്ബാസ് അമ്മ റസൂലില്ല, റസൂലുള്ളാഹിന്റെ പിതൃവ്യനായ അബ്ബാസെ, അൻഖിദി നഫ്സകമിൻ അന്നാർ, നരകത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തിക്കോ, ലാ അംലിക്കു ലക്കമിൻ അല്ലാഹി ഷൈഅ, അള്ളാഹുവിൽ നിന്ന് നിനക്കായി ഞാനൊന്നും ഉടമപ്പെടുത്തുന്നില്ല. ഇത് റസൂലുള്ള ബനുൽ മുത്തലിബിനോട് അതേപോലെ തന്നെ ബനു ഹാഷിമിനോട് എല്ലാവരോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും ഉടമപ്പെടുത്തൂലെങ്കിൽ പിന്നെ പടപ്പുകളിൽ ആരെ ഉടമപ്പെടുത്തുക? ആരുമില്ല. അതാണ് യൗമ ലാ തംലിക്കു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ വൽ അംറു യൗമ ഇദിൻ ലില്ലാ. വൽ അംറു എന്താ? വൽ അംറു, അംറു എന്താ? ആ അംറിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് കൽപ്പന എന്നർത്ഥമുണ്ട്, അതിന്റെ ബഹുവചനാണ് അവാമിർ. കൽപ്പന എന്നുള്ള അർത്ഥത്തിൽ അംറ് വരുമ്പോൾ അവാമിർ അതിന്റെ ബഹുവചനാണ്. മറ്റൊന്ന് അംറിന് ഉമൂർ എന്ന് ബഹുവചനുണ്ട്. ഉമൂർ എന്ന് പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ അംറ് എന്ന് പറഞ്ഞ കാര്യം, ഉമൂർ കാര്യങ്ങൾ, അംറ് എന്ന് പറഞ്ഞ കൽപ്പന, അവാമിർ കൽപ്പനകൾ. ഇവിടെ രണ്ടു ഉദ്ദേശം. വൽ അംറ് കൽപ്പന അല്ലെങ്കിൽ കാര്യം, അത് അല്ല് വന്നതിന്റെ കൂടെ, അല്ല് എന്ന് പറഞ്ഞ ഇസ്തിഗ്രാഹിനാണ് എന്ന് പറഞ്ഞാൽ എല്ലാ കൽപ്പനയും എല്ലാ കാര്യവും. അതാണ് വൽ അംർ, എല്ലാ കൽപ്പനയും എല്ലാ കാര്യവും. യൗമഇദീൻ ആ ദിവസം, ഏത് ദിവസം? ഏത് ദിവസം? യൗമുദ്ദീൻ പരലോകത്ത് ആർക്കാ? ലില്ലാഹ്. ലില്ലാ എന്ന് പറഞ്ഞാ അള്ളാഹുവിന് ആ ഉടമസ്ഥമാണ്. ലില്ലാന്ന് പറഞ്ഞാ മുൽക്കുൻ ലില്ലാ, അള്ളാഹുവിന് ഉടമസ്ഥമാണ്. അപ്പൊ എല്ലാ കൽപ്പനകളും എല്ലാ കാര്യങ്ങളും അന്ത്യനാളിൽ അതിലില്ല, അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലാണ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഒരാൾക്കും അനുശാസിക്കാനോ ഒരാൾക്കും വല്ലതും കൽപ്പിക്കാനോ അവിടെ അവകാശമല്ല, അള്ളാഹുക്കല്ലാതെ. അതേപോലെ തന്നെ അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതെല്ലാം ആർക്കുള്ള? അള്ളാഹുവിന്റെ അധീനത്തിലുള്ളതാണ്, അള്ളാഹുവിന്റെ അധീനത്തിൽ ഉള്ളതാണ്. അതുകൊണ്ട് അവിടെ എന്തില്ല, ആ നീക്കിപ്പോക്കുക, സ്വാധീനങ്ങൾ, കാര്യങ്ങൾ ഇതിനൊന്നും ഇല്ല, ഒരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. ദുനിയാവിൽ അങ്ങനെയല്ല. ദുനിയാവിൽ ശരിയാണ്, ദുനിയാവിലും കാര്യങ്ങളും കൽപ്പനകളും ഒക്കെ ആർക്കുള്ളത് തന്നെയാണ്? അള്ളാഹുക്കുള്ളത് തന്നെയാണ്. ഇപ്പൊ പർലോകത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം യോമഹും ബാരിസൂൻ. പിന്നെ അതിൽ പറഞ്ഞിട്ട് ലിമനിൽ മുൽക്കുല്യവും, ലിമനിൽ മുൽക്കുല്യവും ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അവിടെ ചോദ്യം ഉണ്ടെന്നാണ്, പരലോകത്തെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ മഹ്ഷറ വൻസഭയിൽ ലിമനിൽ മുൽക്കുല്യവും ഇന്നേ ദിവസം ആർക്കാണ് അധികാരം എന്ന് ചോദിക്കും. അപ്പൊ എന്താ പറഞ്ഞ മറുപടി? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനും എല്ലാം അടക്കി വായുന്നവനുമായ അള്ളാഹുവിന് മാത്രമാകുന്നു ആധിപത്യം എന്ന് പറയും. അവിടെ എല്ലാത്തിന്റെയും ഉടമസ്ഥത ആർക്ക് മാത്രമാണ്? അള്ളാഹുക്കാണ്. അത് ദുനിയാ ഇവിടെ അങ്ങനെ തന്നെയാണ്, ഇവിടെ അങ്ങനെ തന്നെ. പക്ഷെ ഇവിടെ മനുഷ്യന്മാര് പിന്നെ ശീലിച്ച ഒരു ശീലങ്ങളുണ്ട്. എന്താ? ഇപ്പോ അള്ളാഹുക്കാണ് എല്ലാം, അള്ളാഹിന്റെ ഉടമസ്ഥതയിലാണ് എങ്കിലും മനുഷ്യന്മാർക്ക് എന്തുണ്ട്? തങ്ങളുടേതായ ചില സ്വാർത്ഥതകളുണ്ട് അല്ലെ, ആലങ്കാരികമായിട്ട്. അത് മനുഷ്യന്മാര് എന്ത് ചെയ്യും? അത് ഉപയോഗിക്കുകയും ചെയ്യും. ഈ അബ്ബാസി കവികൾ അല്ലെ, ഈ അബ്ബാസി ഖിലാഫത്തിൽ കവികളുടെ ചരിത്രം വായിക്കുമ്പോൾ ഈജിപ്തിലെ കവികളെ ഈജിപ്തിലെ ഭരണാധികാരി ആദരിക്കാൻ ഉദ്ദേശിച്ചൊരു സംഭവമുണ്ട്. ഈജിപ്തിലെ എല്ലാ കവികളെയും കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് നല്ല പാരിതോഷികം നൽകാൻ ഖലീഫ തീരുമാനിച്ചു. ഇപ്പോ എല്ലാ കവികളും എന്ത് ചെയ്ത്? നല്ല കൊട്ടാരത്തിൽ പോയി എല്ലാം വാരി കോരി കിട്ടും, സാഹിത്യകാരന്മാരെ നന്നായിട്ട് ആദരിക്കും. അപ്പൊ എല്ലാ കവികളും എന്ത് ചെയ്ത്? കൊട്ടാരത്തെ ലക്ഷ്യമാക്കിയിട്ട് പ്രയാണായി. അപ്പൊ ഇത് കേട്ടിട്ട് എന്ത് ചെയ്ത്? ഒരു ഫക്കീറായൊരു കവിയുണ്ട്, ഫക്കീറായ കവി. മൂപ്പര് ഇതൊന്നും കേട്ടില്ല. മൂപ്പര് ഇങ്ങനെ തന്റെ ഒരു ജറുണ്ട്, കുടം. ആ കുടടുത്തിട്ട് കടലിന്റെ നേരെ പോകണം, അവിടുന്ന് വെള്ളം കോരിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കടലിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊടടുത്ത് പോകുമ്പോ ഈ കവി ഇത് കേട്ട്, ഈ ഫക്കീറും കേട്ട് എന്ത്, ഇങ്ങനെ കൊട്ടാരത്ത് പോയിട്ടുണ്ടെങ്കിൽ കവികൾക്ക് പാരിതോഷികണ്ട്. അപ്പൊ മൂപ്പര് ചെയ്ത് ആ കുട കയറ്റിയിട്ട് മൂപ്പരും കൊട്ടാരത്ത് പോയി. കുട കയറ്റി മൂപ്പരാകെ ഈങ്ങി നാറിക്കൊണ്ടാണ്. പക്ഷെ മൂപ്പര് ചെയ്ത് കൊട്ടാരത്തിലേക്ക് കുടയിട്ട് പോയി. അപ്പൊ എല്ലാവർക്കും വെള്ളം കൊടുത്ത് രാജാവ്. ഇയാളെടുത്ത് അവിടെ എത്തിയപ്പോഴുണ്ടല്ലോ, അപ്പോ രാജാവിന് ഒരു സംശയം, ഇത് എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു കവി ഒരു കൊടയിട്ട് വന്നിക്കണ്, പിന്നെ ഇങ്ങനെ ഈ വേഷത്തിൽ. അപ്പൊ രാജാവ് ചോദിച്ചു, മിമ്മൻ അൻ, എവിടുന്നാണ് ചോദിച്ചു, എന്താ കാര്യം? അപ്പൊ ഇയാള് കവിതയിൽ മറുപടി അറിഞ്ഞ്, എന്താ പറഞ്ഞത്? ഫലമ്മാ റഅയ്തുൽ ഖൗമ ശുദ്ദു റിഹാലഹും ഇലാ ബഹരി കത്താമി അതൈതു ബിജറതി. അതാണ് കവിതയിലാണ് മറുപടി. ഇങ്ങനെ, അതായത് ഫലമ്മാ റഅയ്തുൽ ഖൗമ, കവികളെല്ലാവരെയും ഞാൻ കണ്ടു. ശുദ്ദു റിഹാലഹും, എന്താ ശുദ്ദു റിഹാൽ? അവരവരുടെ പിന്നെ വാഹനങ്ങൾ കെട്ടി പുറപ്പെടുന്നതായിട്ട് കണ്ടു. എവിടേക്ക്? ഇല ബഹരി കത്താമി, നിങ്ങളുടെ നിറഞ്ഞൊഴുകുന്ന സമുദ്രത്തിലേക്ക്. നിങ്ങളുടെ നിറഞ്ഞൊഴുകുന്ന സമുദ്രത്തിന് ലക്ഷ്യമാക്കിയിട്ട് എല്ലാവരും അവരുടെ ഭാണ്ഡങ്ങളൊക്കെ കെട്ടി വരുന്നത് കണ്ടപ്പോ അതൈത്തു ബിജറത്തി, ഞാൻ എന്റെ കൊടയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. അത് കവിതയിൽ സുന്ദരമായിട്ട്, ഫലം മറായിത്തുൽ ഖൗമ ശുദ്ദു റിഹാലഹും ഇല ബഹരി കത്താമി അതൈത്തു ബിജറത്തി. അപ്പൊ രാജാവിന് ഈ കവിത കേട്ട് ഭയങ്കര ഇതായി. കാരണം എന്താ? രാജാവിന്റെ ഔദാര്യത്തെയാണ് സമുദ്രമായിട്ട് ചിത്രീകരിച്ചത്, മനസ്സിലായല്ലോ. അപ്പൊ രാജാവ് പറഞ്ഞു, ആ കുടം നിറച്ച് സ്വർണം കൊടുക്കാൻ പറഞ്ഞു. കുടം നിറച്ച് സ്വർണം കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഇയാൾ എന്ത് ചെയ്തറിയ, ആ കുടം നിറച്ച് സ്വർണം കിട്ടിയപ്പോ അയാൾക്ക് ഭയങ്കര ഇതായി. അപ്പൊ മറ്റ് കവികൾക്ക് അത് അത്ര പറ്റിയില്ല, അവർക്ക് അത്ര കിട്ടിയില്ല ഒന്ന്. പിന്നെ ഇയാളാണെങ്കിൽ ഈ വേഷത്തിൽ ഇങ്ങനെ വന്നിട്ട് അയാൾക്ക് ഒരു കുടം നിറച്ച് സ്വർണം തന്നാല്. അപ്പോ അവരെന്ത് ചെയ്ത്? രാജാവിനോട് പറഞ്ഞ്, തെണ്ടി ഫക്കീർ, അയാൾക്കൊരു കുടം നിറച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു. അന്ന് മനുഷ്യന്റെ അവസ്ഥയാണ്, ദുനിയാവിൽ ഒരു സ്വാധീനം ഉണ്ടെങ്കിൽ എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു. അപ്പൊ രാജാവ് പറഞ്ഞ്, തെണ്ടി ആയിക്കോട്ടെ, കൊടയിട്ട് വന്നായിക്കോട്ടെ, എന്നാലും ആ കവിതയിൽ ആ പ്രതികരണം കണ്ടില്ല, കവിയാണ് അത്, എനിക്ക് കൊടുത്താണ്, എന്നിട്ട് പോകാൻ പറഞ്ഞു. ഈ തെണ്ടി എന്ത് ചെയ്തറിയ, ഈ ഫക്കീറി ഈ കുടം നിറച്ച് സ്വർണം കിട്ടിയപ്പോ അതായിട്ട് കൊട്ടാരം മുറ്റത്ത് പോയിട്ട് അവിടെയുള്ള ഫക്കീറന്മാർക്ക് ഇത് ഒന്നായിട്ട് വിരിച്ച്, ഒന്നായിട്ടാണ് വിരിച്ച്. അത് രാജാവ് പറഞ്ഞ്, ഇയാൾ ഈ കൊടുത്ത സ്വർണം മുഴുവൻ സദക്ക ചെയ്തു എന്നുള്ള രാജാവ് പറഞ്ഞപ്പോ രാജാവ് വീണ്ടും അയാളെ വിളിപ്പിച്ച്. വിളിപ്പിച്ചിട്ട് രാജാവ് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ, നിങ്ങളവ ദരിദ്രൻ, സമുദ്രത്തിലെ വെള്ളം കോരാൻ വേണ്ടി പോയതാണ്, അപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, ഇവിടുന്ന് ഒരു കുടം കോരിയത്, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ എന്താ പ്രേരകം? അപ്പൊ അയാൾ വീണ്ടും ഒരു കവിത എന്നാണ്, യജൂദു അലൈനാൽ, യജൂദു അലൈനൽ ഖയ്യറൂന ബിമാലിഹിം വനഹ്നു ബിമാലിൽ ഖയ്യറീന നജൂദു. അതാണ് അയാളുടെ കവിത. യജൂദു അലൈനൽ ഖയ്യറൂന ബിമാലിഹിം, ശ്രേഷ്ഠന്മാർ അവരുടെ സ്വത്ത് നമുക്ക് ഔദാര്യമായി തരുന്നു. വനഹ്നു ബിമാലിൽ ഖൈരി നജൂദു, ആ ശ്രേഷ്ഠന്മാരുടെ സ്വത്ത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഔദാര്യം ചെയ്യുന്നു. ശ്രേഷ്ഠന്മാർ അവരുടെ സ്വത്ത് നമുക്ക് തരുന്നു, നമ്മൾ ശ്രേഷ്ഠന്മാരുടെ സ്വത്ത് മറ്റുള്ളവർക്ക് നൽകുന്നു. അപ്പൊ രണ്ടു സമയത്ത് ശ്രേഷ്ഠത രാജാവിന് മൂപ്പര് എഴുതി. രാജാവ് പറഞ്ഞ് അൽ ഹസനത്ത് ബി അശ്രി അംസാലിഹ, അൽ ഹസനത്ത് ബി അശ്രി അംസാലിഹ, 10 കുടം സ്വർണം കൊടുക്കാൻ പറഞ്ഞു. 10 കുടം സ്വർണം കൊടുക്കാൻ അങ്ങനെ 10 കുടം സ്വർണം ഏറ്റിട്ട് പിന്നെ മൂപ്പര് കൊട്ടാരത്തിന് പോയി എന്നുള്ളതാണ് കഥ, സംഭവ കഥയിൽ. അലക്കുലി, ഞാൻ ഇവിടെ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഈ ഒരു ഫക്കീറിന് അയാൾ അർഹനാണ്. 1 കുടം സ്വർണം കൊടുത്തപ്പോ എപ്പാടും കിട്ടിയ ആളുകളാണ് മറ്റു കവികൾ, അവരെല്ലാവരുമാണ്. എന്നിട്ടും അവരെന്ത് ചെയ്ത് വടിയേക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, വടിയേക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അതാണ് ദുനിയാവിന്റെ പ്രത്യേകത, ദുനിയാവിന്റെ പ്രത്യേകത. ആ ശീലത്തിൽ പരലോകത്ത് വരുന്ന ആളുകൾ ഇപ്പൊ ചിലപ്പോ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല മനസ്സുകളെ സ്ഫുടം ചെയ്യും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്. പക്ഷെ എന്നാലും സ്വർഗീയാനുഗ്രഹങ്ങൾ കാണുമ്പോൾ മനസ്സ് സ്ഫുടം ചെയ്യുന്നതിന് മുമ്പാണ് എങ്കിൽ ചിലപ്പോ എന്ത് ചെയ്യും മനുഷ്യന്മാർക്ക്, എനിക്ക് എന്നുള്ളൊരു തോന്നലുണ്ടായാല്. പക്ഷെ അതുപോലും എവിടെ അല്ല, പരലോകത്തില്ല. അവിടെയൊക്കെ വൽ അംറു യൗമഇദിൻ ലില്ല, യൗമ ലാ തംലിക്കു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ, ഒരു നഫ്സിനും ഒന്നും ഉടമ്പടുത്തൂല. അപ്പോഴാണ് അവിടെ തടയ, അർഹർക്ക് കൊടുക്കാതിരിക്കുക, അർഹരെ അവഗണിക്കുക തുടങ്ങിയ വിഷയങ്ങൾ, അതൊന്നും ഇതില്ല. ഇല്ല, അവിടെ ഒരാൾക്കും ഒന്നുമേ ഉടമപ്പെടുത്തൂല്ല. വൽ അംറു യൗമ ഇതില്ല, എല്ലാ കൽപ്പനകളും എല്ലാ കാര്യങ്ങളും അന്നേ ദിവസം ആർക്ക് മാത്രം, അള്ളാഹുവിന് മാത്രമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഉണർത്താൻ. ഇതാണ് ഇപ്പൊ സൂറത്തുൽ ഇൻഫിത്താറിൽ ഇതിന്റെ അവസാനത്തെ ഭാഗം.
അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.